الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ما بعد بهمان رايا سهودرنگ علي نمر كتاب توحيد اند ഒന്നാമത്തെ അധ്യായമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ആരംഭിച്ചത്. നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ അധ്യായത്തിന് അദ്ദേഹം പേര് കൊടുത്തത് കിതാബ് തൗഹീദ്, തൗഹീദിന്റെ കിതാബ് എന്ന് പറഞ്ഞ് തൗഹീദ് നിർബന്ധമാണ് എന്നറിയിക്കുന്ന ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദാണ് ഒരു മനുഷ്യനെ നിർബന്ധമാക്കിയതിൽ ഏറ്റവും വലുത് എന്ന് അറിയിക്കുന്ന ആയത്തുകളാണ് അദ്ദേഹം അതിൻ്റെ ആദ്യത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. രണ്ട് ആയത്തുകൾ, മൂന്ന് ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായി. നമ്മൾ പറഞ്ഞിട്ടുണ്ട് തൗഹീദിന്റെ ആയത്തുകളാണ്, നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ആയത്തുകളെ ഉണ്ടാവുള്ളൂ, പരമാവധി നമ്മൾ ആവർത്തിച്ചത് ഓതിക്കഴിഞ്ഞാൽ നമുക്ക് മനഃപ്പാഠമാകും. അങ്ങനെ മനഃപ്പാഠമാക്കാൻ പറ്റിയാൽ നമുക്ക് തൗഹീദിനോടുള്ള ബന്ധം തന്നെ അത് കൂടാനും മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പമായ രൂപത്തിൽ അത് അവതരിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അത് ഹിഫ്ളാക്കുക എന്നുള്ളത് ഒരുപാട് ഉപകാരം അതിലുണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞ ആയത്തുകൾ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ദാരിയാത്തിൽ പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു ആയത്താണ്, അഥവാ തൗഹീദ് നിർബന്ധമാണ് എന്നറിയിക്കുന്ന ആയത്തുകളാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം ഒരു ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ താഴെ വരുന്ന ആയത്തുകളൊക്കെ ആ ഹെഡിനും ഹെഡിങ്ങിനോട് ബന്ധമുള്ളതായിരിക്കും. ഇവിടെ കിതാബ് തൗഹീദ് എന്ന് പറയുന്ന ഹെഡിങ് അത് ഉദ്ദേശിക്കുന്നത് ബയാൻ വുജൂബി തൗഹീദ്, തൗഹീദ് വാജിബാണ് എന്നറിയിക്കുന്നതാണ്. അപ്പൊ അത് വാജിബാണ് എന്നറിയിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളായിരിക്കും പിന്നീട് അദ്ദേഹം അതിന്റെ താഴെ കൊടുക്കുക. ഒന്നാമതായി അദ്ദേഹം കൊടുത്തു സൂറത്തു ദാരിയാത്തിൽ ആയത്ത് വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, മനുഷ്യനെയും ജിന്നിനെയും ഈ രണ്ട് വർഗത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅബ്ദൂൻ അവനെ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയല്ലാതെ എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഖുർആനിലെ ഇബാദത്ത് എന്ന് എവിടെ കണ്ടാലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൗഹീദാണ്. എവിടെയെങ്കിലും ഇബ്ദുല്ലാഹ് എന്ന് നിങ്ങൾ കണ്ടു, ഇബാദത്ത് ചെയ്യൂ എന്ന് കണ്ടാൽ അതിന്റെ അർത്ഥം വഹീദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഏകപ്പെടുത്തണം, തൗഹീദാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൗഹീദ് ഇല്ലാത്തൊരു ഇബാദത്തില്ല. അതുകൊണ്ടാണ് മഹാനായ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു കുല്ലു മാ വറദ ഫിൽ ഖുർആനി മിനൽ ഇബാദതി ഫമഅനാഹു അത്തൗഹീദ്, ഖുർആനിൽ എവിടെയെല്ലാം നിങ്ങൾ തൗഹീദ് എന്ന് കാണുന്നുണ്ടോ, ഇബാദത്ത് എന്ന് നിങ്ങൾ കാണുന്നുണ്ടോ, അതിന്റെ ഉദ്ദേശം തൗഹീദ് എന്നാണ്. ചില ആളുകൾ പറയും ഖുർആൻ നിങ്ങൾ ഈ പറയുന്ന തൗഹീദ് എന്ന് പറയുന്ന വാക്കെന്നെ ഖുർആനിലില്ല എന്ന് പറയും, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. എന്നാൽ ഹദീസിൽ ഈ വാക്കുണ്ട് തൗഹീദ് എന്നുള്ളത്, അൻ യുവഹീദുല്ലാ എന്നൊക്കെ വാക്ക് വന്നിട്ടുണ്ട്, എന്നാൽ ഖുർആനിലില്ലല്ലോ എന്നൊക്കെ പറയും. നമുക്ക് ഖുർആനിൽ ഏറ്റവും വലിയ മുഫസ്സിറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ കഴിവെച്ചുകൊണ്ട് ഖുർആനിന്റെ തഫ്സീർ നന്നായി പറയാൻ സാധിക്കണമെന്ന് ദുആ ചെയ്ത ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു തരികയാണ്, ഖുർആനിൽ ഇബാദത്ത് എന്ന് നിങ്ങൾ എവിടെ കാണുന്നുവോ, ഇബാദത്ത് ചെയ്യണം, ഇബാദത്ത് ചെയ്യുന്നവർ, അങ്ങനെ ഇബാദത്ത് എന്ന് എവിടെ കാണുന്നുവോ അതിന്റെ അർത്ഥം തൗഹീദാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പൊ എവിടെല്ലാം ഇബാദത്ത്, അൻ അബ്ദുല്ലാഹ് വഅബ്ദുല്ലാഹ് ലാ അഅബ്ദു എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം തൗഹീദാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതാണ് അർത്ഥം. അപ്പൊ ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ എന്നുള്ള ആയത്ത് ഇല്ലാ ലിയുവഹിദൂനി എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ മനുഷ്യനെയും ജിന്നിനെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ തൗഹീദ് വാജിബാണ്, തൗഹീദാണ് ഏറ്റവും നിർബന്ധമായ കാര്യം എന്നറിയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ഇത്. ഇതിന്റെ ചെറിയ വിശദീകരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ആയത്ത് നമ്മൾ കാണാപ്പാഠം പഠിക്കേണ്ടതാണ്. ഒമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, മനുഷ്യവർഗത്തെയും ജിന്നവർഗത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്നായത്ത്. രണ്ടാമത്തെ ആയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ് സൂറത്തുൽ നഹലിലെ 36-ാമത്തെ ആയത്ത്. അതിനൊരു ഭാഗമാണ് അദ്ദേഹം അവിടെ കൊടുത്തിട്ടുള്ളൂ. വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇബ്ദുല്ലാഹ് വജ്തനിബു ത്താഗൂത്, അത്രയും ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. ആ ആയത്തിന്റെ ബാക്കിയുണ്ട് ഫമിൻഹും മൻ ഹദല്ലാഹ് വമിൻഹും മൻ ഹഖത് അലൈഹി ദലാല ഫസീറു ഫിൽ അർളി ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ എന്ന സൂറത്തുൽ നഹലിലെ 36-ാമത്തെ ആയത്താണ്. അതിലെന്താണ് തൗഹീദ് നിർബന്ധമാണ് എന്ന് അറിയിക്കുന്ന ഏത് ഭാഗമാണുള്ളത്? ഞാൻ പറഞ്ഞു എന്താണോ അദ്ദേഹം ഹെഡിങ് കൊടുക്കുന്നത് അതിന് യോജിക്കുന്ന ആയത്തുകളാണ്, ആ ഹെഡിങ്ങിനെ സാധൂകരിക്കുന്ന ആയത്തുകളാണ് താഴെ കൊടുക്കുക. തൗഹീദ് നിർബന്ധമാണെന്ന് പറഞ്ഞു. ഒന്നാമത് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ തൗഹീദിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അത് തന്നെ മതിയായ ഒരു തെളിവാണ്. വീണ്ടും അതാ രണ്ടാമതൊരു തെളിവ് കൊടുത്തു. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, ലോകത്തെ ഏതെല്ലാം സമുദായം ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുമാരെ പറഞ്ഞു അയച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? അനി അബ്ദുല്ലാഹ് വജ്തനി ബുത്താഗൂ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. വജ്തനി ബുത്താഗൂ, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും വെടിയണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അള്ളാഹു എല്ലാ പ്രവാചകന്മാരെയും ഇത് പറഞ്ഞാണ് അയച്ചതെങ്കിൽ ഇതിന്റെ പ്രാധാന്യം എത്രമാത്രമാണ്? മറ്റു ശരീഅത്തുകളിൽ പല വിഷയങ്ങളുണ്ടാവും, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എന്നാൽ ഇതിൽ തൗഹീദ് എല്ലാവർക്കും ഒരേപോലെയാണ്, അതിൽ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാ പ്രവാചകന്മാരെയും തൗഹീദ് ഒന്നു തന്നെയാണ്. നിസ്കാരമുണ്ട്, പക്ഷെ നിസ്കാരത്തിന്റെ രൂപത്തിൽ വ്യത്യാസമുണ്ട്, നോമ്പിന്റെ രൂപത്തിൽ വ്യത്യാസമുണ്ട്, ഓരോരുത്തർക്കും ഹറാം ഹലാലുകളിൽ വ്യത്യാസമുണ്ട്. ചില സമുദായത്തിൽ ഇന്ന കാര്യം ഹറാം ആയിരിക്കും, നമുക്കത് ഹലാലാണ്. അങ്ങനെ പല കാര്യങ്ങളിലും വ്യത്യാസമുണ്ട്. എന്നാൽ തൗഹീദ് എല്ലാവർക്കും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മൾ പ്രവാചകന്മാർ ഒരു ഉപ്പയുടെ ഒരുപാട് ഉമ്മയുടെ മക്കളെ മാതിരിയാണ്. ഒരൊറ്റ ഉപ്പുള്ള ഒരുപാട് ഭാര്യമാരുള്ള ഒരുപ്പാക്ക് എല്ലാവരുടെയും അസലൊന്നാണ്, എല്ലാവർക്കും ഒരുപ്പയാണ്. അതുപോലെയാണ് നമ്മുടെ പ്രവാചകന്മാർ, എല്ലാവരുടെയും അസലൊന്നു തന്നെ ആയിരിക്കും. അതിന്റെ മറ്റു വിഷയങ്ങളിൽ വ്യത്യാസമുണ്ടാകും എന്നല്ലാതെ. അപ്പൊ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എല്ലാ പ്രവാചകന്മാരെയും നിയോഗിച്ചത് ഈ കാര്യം പറയാനാണ്, അനി അബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. അപ്പൊ അനി അബ്ദുല്ലാഹ്, ഇബാദത്തല്ലാഹ് എന്ന് എപ്പോൾ കേൾക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത് അതിന്റെ അർത്ഥം തൗഹീദാണ്. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കഴിഞ്ഞു, ഖുർആനിൽ എവിടെയെല്ലാം ഇബാദത്തെന്ന് കണ്ടുവോ അത് തൗഹീദാണ്. അതല്ലാതെ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുക, അതോടൊപ്പം മറ്റൊരാളെ ഇബാദത്ത്, അതിന് ഇബാദത്തെന്ന് പറയില്ല. ഇബാദത്ത് എന്നുകൊണ്ട് ഖുർആനിൽ ഉദ്ദേശിക്കുന്നത് തൗഹീദ് ചെയ്യുക, അള്ളാഹുവിനെ മാത്രമായി ഇബാദത്ത് ചെയ്യുക എന്നാണ്. ആയത്തിന്റെ ബാക്കി ഫമിൻഹും മൻ ഹദല്ലാ, അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലാക്കിയ ആളുകളുണ്ട് പ്രവാചകന്മാരെ ദഅവത്ത് ചെയ്തപ്പോൾ. വമിൻഹും മൻ ഹഖത് അലൈഹി ദലാല, ദലാലത്ത് അവരുടെ മേൽ സ്ഥിരപ്പെട്ട ആളുകളുമുണ്ട്. ഫസീറു ഫിൽ അർളി ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിച്ചുകൊള്ളുക, നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിച്ചു തള്ളിയ മുഖദ്ദിബീങ്ങൾ, കാഫറുകൾ, അവരുടെ പര്യവസാനം എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് സൂറത്തുൻ നഹ്ലിലെ ഈ ആയത്തിലുണ്ട്. നാം പറഞ്ഞതുപോലെ അതിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ മത്തിനിൽ, ഈ ഒരു ടെക്സ്റ്റിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഏറ്റവും കുറഞ്ഞത് അത്രയെങ്കിലും പഠിച്ചു വെക്കുക. അഥവാ വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അനി അബ്ദുല്ലാഹ് വജ്തനി ബുത്താഹു, ഓരോ സമുദായത്തിലേക്കും പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത്. അനി അബ്ദുല്ലാഹ് വജ്തനി ബുത്താഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം ഇബാദത്ത് ചെയ്യുക, അവന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന സകലതിനെയും നിഷേധിക്കുക എന്നുള്ളതാണ്. നമ്മളവിടെ പ്രവാചകന്മാരെ നിയോഗിക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇഖാമത്തുൽ ഹുജ്ജ, അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമക്കൾക്ക് മേൽ തെളിവ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരെ നിയോഗിച്ചു കഴിഞ്ഞു, അവർക്ക് ഇനി പിന്നെ ഒരു ഉദർ പറയാനില്ല. എല്ലാ പ്രവാചകന്മാരും തൗഹീദിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. പിന്നീട് മൂന്നാമതൊരു ആയത്ത് നമ്മൾ പറഞ്ഞു, സൂറത്തുൽ ഇസ്രായിലെ 23-ാമത്തെ ആയത്ത്, വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു എന്ന് തുടങ്ങുന്ന ആയത്ത്. ഇതും തൗഹീദ് നിർബന്ധമാണ് എന്ന് അറിയിക്കുന്ന ആയത്താണ്. തൗഹീദ് നിർബന്ധമാണെന്ന് അറിയിക്കുന്ന ആയത്താണ്. എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കാരണം വഖലാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു, ഇവിടെ അർത്ഥം നിന്റെ നൽകൂ കൽപ്പിച്ചിരിക്കുന്നു. അമറ റബ്ബുക, നിന്റെ റബ്ബ് നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു. എന്താണ് കൽപ്പിച്ചത്? ഒരുപാട് കാര്യങ്ങൾ കൽപ്പിച്ചത് ഈ ആയത്തിൽ പറയുന്നുണ്ട്. അതിൽ ആദ്യം പറഞ്ഞത് എന്താണ്? അല്ലാ തഅബുദു ഇല്ലാ ഇയാഹ്, നിങ്ങൾ അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ തൗഹീദ് നിർബന്ധമാണ് എന്നുള്ളതിൽ സംശയമില്ല. അള്ളാഹു ഒന്നാമതായി എണ്ണി പറഞ്ഞ കാര്യമാണ് അള്ളാഹുവിനോടുള്ള ഹക്കാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിനോടുള്ള ഹക്കുണ്ട്, അടിമകളോടുള്ള ഹക്കുണ്ട്, രണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. ആ രണ്ടും ഈ ആയത്തുകളിൽ പറയുന്നുണ്ട്. അതിൽ ആദ്യം എടുത്തു പറഞ്ഞത് അള്ളാഹുവിനോടുള്ള ഹക്കാണ്, അല്ലാ തഅബുദു ഇല്ലാ ഇയാഹ്, നിങ്ങൾ അവനെ മാത്രമല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന കാര്യം പറഞ്ഞു. ശേഷം ഓരോന്നോരോന്നായി മനുഷ്യരോടുള്ള ഹക്കുകൾ എണ്ണി പറഞ്ഞു. വബിൽ വാലിദൈന ഇഹ്സാന, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നന്മ ചെയ്യണം എന്നെടുത്തു പറഞ്ഞു. അപ്പൊ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനോടുള്ള ഹക്ക് ആദ്യം പറഞ്ഞപ്പോൾ, അപ്പോൾ റസൂലിനോടുള്ള ഹക്ക് അവിടെ പോയി. അത് നമ്മൾ ഉത്തരം പറഞ്ഞു, കാരണം അല്ലാ തഅബുദു ഇല്ലാ ഇയാഹ്, നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ
അതിൽ റസൂലിന്റെ ഹക്ക് ഉൾപ്പെട്ടു. കാരണം ഒരാൾക്ക് അള്ളാഹുവിനെ ഒരിക്കലും തന്നെ റസൂല് കാണിച്ചു തന്ന മാർഗത്തിലൂടെ അല്ലാതെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു ഇബാദത്ത് എന്ന് പറയാൻ തന്നെ രണ്ട് ഷർത്തുകളാണ്. ഒന്നത് അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് മാത്രമായിരിക്കണം. രണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിക്കണം. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് അതിൽ കുറവ് വന്നാൽ ഇബാദത്ത് തള്ളിപ്പോകും. അത് എത്ര നമ്മൾ പരിശ്രമിച്ചിട്ടും കാര്യമല്ല. ഒരാള് നല്ല ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്നു, അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്, അള്ളാഹു സ്വീകരിക്കണം എന്ന വലിയ ആത്മാർത്ഥതയുണ്ട്. ഒരാളെയും കാണണമെന്ന് അയാൾക്ക് യാതൊരു ആഗ്രഹവുമില്ല. ചിലപ്പോൾ അയാള് മൂടി ആരും കാണാത്തൊരു മുറിയിൽ നിന്നായിരിക്കും ചെയ്യുന്നത്. പക്ഷേ അയാൾ ആ ചെയ്യുന്ന പ്രവർത്തനത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിപ്പില്ല എങ്കിൽ അത് അള്ളാഹു സ്വീകരിക്കുകയില്ല. കാരണം അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ എങ്ങനെ ഇബാദത്ത് ചെയ്യണം എന്നുകൂടി പഠിപ്പിക്കാനാണ്. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് മാത്രം പറയാനല്ല, മറിച്ച് അതോടൊപ്പം അള്ളാഹുവിനെ എങ്ങനെ ഇബാദത്ത് ചെയ്യണം. അതല്ലാതെ ഓരോരുത്തർക്കും അവരവരുടെ ബുദ്ധിയിൽ തോന്നുന്ന രൂപത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മുടെ കലിമത്തു തൗഹീദ്, നമ്മുടെ ഷഹാദത്ത് രണ്ടെണ്ണമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാ, അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രം ആരാധനക്കർഹനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അവിടെ തീർന്നില്ല. ഓ അന്ന മുഹമ്മദ റസൂലുള്ളാ, മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ്. ആ റസൂലാണ് അള്ളാഹുവിലേക്ക് എത്തേണ്ട മാർഗങ്ങൾ കാണിച്ചു തരേണ്ടത്. ആ റസൂല് കാണിക്കാത്ത മാർഗത്തിലൂടെ നമ്മൾ എത്ര ആത്മാർത്ഥതയോടുകൂടി അമലുകൾ ചെയ്താലും അത് സ്വീകരിക്കപ്പെടുന്നതല്ല. രണ്ടാമത്, ഒരാള് റസൂലിന്റെ അതേ സുന്നത്തോടു കൂടിയാണ് ചെയ്യുന്നത്. നിസ്കാരമാണ്, റസൂൽ കാണിച്ചതാണ്, പഠിപ്പിച്ചതാണ്, സദഖയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിച്ചതാണ്. പക്ഷേ അള്ളാഹുവോടൊപ്പം വേറെ ആരെയെങ്കിലും അതിൽ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ അമലും അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇവിടെ റസൂലിന്റെ ഹക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാത്തത് അള്ളാഹുവിനെ അല്ലാ തഅബുദു ഇല്ല ഇയാഹ് എന്ന് പറയുന്നതിൽ തന്നെ റസൂലിന്റെ ഹക്കും ഉൾപ്പെട്ടിട്ടുണ്ട്. കാരണം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാർഗത്തിലോടുകൂടി ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞു, മാതാപിതാക്കളോടുള്ള ഹക്കാണ് പറഞ്ഞത്. അത് അള്ളാഹു വിശദീകരിച്ചു പറഞ്ഞു. ഈ ആയത്തിലും അടുത്ത ആയത്തിലും അതിനെക്കുറിച്ച് വളരെ വിശദീകരിച്ചു പറഞ്ഞു. നമ്മൾ ചുരുങ്ങിയ രൂപത്തിൽ മാത്രമേ വിശദീകരിച്ചിട്ടുള്ളൂ. കാരണം നമ്മൾ കിതാബ് തൗഹീദുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ്. അപ്പൊ നമ്മൾ തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും കൂടുതൽ വിശദീകരിക്കുക, മറ്റു കാര്യങ്ങൾ കുറഞ്ഞ അളവിലായിരിക്കും. അതിൽ പറഞ്ഞു, വബിൽ വാലിദൈൻ ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യണം, നന്മ ചെയ്യണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദക അൽകിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. നിങ്ങൾ നിങ്ങളുടെ അടുക്കൽ മാതാപിതാക്കളിൽ രണ്ടുപേർ അതല്ലെങ്കിൽ അതിലൊരാൾ വാർദ്ധക്യത്തിൽ നിങ്ങളുടെ കൂടെയുണ്ട് എങ്കിൽ നിങ്ങൾ അവരോട് ഉഫ് എന്ന് പറയുന്ന നീരസം പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയൊരു വാക്ക് പോലും നിങ്ങൾ പറയാൻ പാടില്ല. വലാ തൻഹർഹുമാ, അവരോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല. അഥവാ ഉപദ്രവത്തിന്റെ ഏറ്റവും കുറഞ്ഞ അളവും പറഞ്ഞു, കൂടിയ അളവും പറഞ്ഞു, ഇതൊന്നും തന്നെ പാടില്ല. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, നിങ്ങൾ അങ്ങേയറ്റം മാന്യതയുടെ വളരെ നേർത്ത രൂപത്തിലുള്ള സംസാരമേ സംസാരിക്കാൻ പാടുള്ളൂ. ഇത് വിശദീകരിക്കാൻ തുടങ്ങിയ ധാരാളം സലഫുകൾ ഈ ആയത്തിന് എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നത് എന്ന് വിശദീകരിക്കുകയാണെങ്കിൽ ധാരാളമായിട്ടുണ്ട്. നമ്മൾ അവിടേക്ക് ഇപ്പോൾ പോകുന്നില്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കുള്ള മറ്റ് ഹക്ക്, അവർക്ക് ദുആ ചെയ്യേണ്ട കാര്യം, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന ദുആ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമൊക്കെ തൊട്ടടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ ആയത്ത്. മൂന്നാമത്തെ ആയത്ത്, ഈ ആയത്തിൽ നമ്മുടെ ഹെഡിങ്ങിനോടുള്ള ബന്ധം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഈ വാക്കാണ്, വഖലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്നത് നിന്റെ റബ്ബ് നിനക്ക് വിധിച്ചിരിക്കുന്നു, നിന്റെ റബ്ബ് അങ്ങനെ ഖലാ ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ പറയുകയുണ്ടായി. ശേഷം അടുത്ത ആയത്താണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. അടുത്ത ആയത്ത് സൂറത്തു നിസായിലെ 36-ാമത്തെ ആയത്താണ്. സൂറത്തു നിസായിലെ 36-ാമത്തെ ആയത്തിൽ ഇതിൽ കാണാം, വഖൗലുഹു വഅബ്ദുല്ലാഹ് വലാ തുശ്രികു ബിഹി ഷൈആ അൽ ആയ എന്നാണ് കൊടുത്തിട്ടുണ്ടാവുക. നമ്മുടെ കിതാബിൽ നമ്മുടെ കയ്യിൽ കിട്ടിയ പേപ്പറിലേ കാണാം, വഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, വലാ തുശ്രികു ബിഹി ഷൈആ, അവൻ യാതൊന്നും നിങ്ങൾ പങ്കുചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അൽ ആയ എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള കിതാബുകളിൽ ആയത്ത് പൂർണ്ണമായി കൊടുക്കാതെ അൽ ആയ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇല ആഖിരിൽ ആയ, ആ ആയത്ത് മുഴുവനുണ്ട്, ആ ആയത്ത് മുഴുവൻ നിങ്ങൾ നോക്കണം. അദ്ദേഹം അതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം അവിടെ കൊടുക്കും. എന്നിട്ട് കാരണം ചിലപ്പോൾ വലിയ ആയത്തായിരിക്കും, ആ ആയത്തിൽ ഈ വിഷയം പറയുന്നത് അതിന്റെ ആദ്യ ഭാഗത്തായിരിക്കും. അപ്പോൾ അൽ ആയ എന്ന് കൊടുക്കും. അതിന് പണ്ഡിതന്മാർ രണ്ട് രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ അതിന്റെ അർത്ഥം ഇല ആഹിരിൽ ആയ, ഈ ആയത്തിന്റെ അവസാനം വരെ, അല്ലെങ്കിൽ അഖ്മിലിൽ ആയ, നിങ്ങൾ ആയത്ത് പൂർത്തിയാക്കുക, ആയത്ത് പൂർണ്ണമായി നിങ്ങൾ മനസ്സിലാക്കുക എന്നായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ചുരുക്കമായിട്ടാണ് അൽ ആയ എന്നവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിലും എന്താണ് ഈ ഹെഡിങ്ങുമായി ബന്ധം? അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലും ഒരുപാട് ഹക്കുകൾ വിശദീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ആയതുപോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഒരുപാട് മനുഷ്യന്മാരോടുള്ള ഹക്കുകൾ ഈ ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ആദ്യമായി എടുത്തു പറയുന്നത് വഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇബാദത്ത് ചെയ്യുക. നമ്മൾ പറഞ്ഞു വഅബ്ദുല്ലാഹ് എന്ന് അള്ളാഹു പറഞ്ഞാൽ അതിന്റെ അർത്ഥം വഹീദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഏകനാക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകളും സഹായതാട്ടങ്ങളും നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹു എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ഇബാദത്തായി ചെയ്യുന്നു അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രമാക്കണം. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതിൽ ചെറുതും വലുതുമായ ശിർക്കിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള കൽപ്പനയുണ്ട്. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയ ശിർക്കിൽ നിന്നും മാത്രം പോരാ, ചെറിയ ശിർക്കിൽ നിന്നും ഒഴിവാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല എങ്കിൽ മാത്രമേ അത് സ്വീകരിക്കുകയുള്ളൂ. ഒരാള് ഖബറിന്റെ അടുക്കലൊന്നും പോകുന്നില്ല, പക്ഷേ അയാൾ ഇബാദത്ത് ചെയ്യുമ്പോൾ ആളുകൾ കാണണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അയാളുടെ ഇബാദത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല. ഞാൻ എന്നിൽ പങ്കു ചേർക്കുന്ന ആളുകളിൽ നിന്നെല്ലാം ഞാൻ സ്വയം പര്യാപ്തനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നിങ്ങൾ ആരെങ്കിലും കൂടെ കൊടുക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല, മറിച്ച് അള്ളാഹുവിന് മാത്രമായിരിക്കണം. ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യണം എന്നാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു പറഞ്ഞു വഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇബാദത്ത് ചെയ്യുക. വലാ തുശ്രികു ബിഹി ഷൈആ, അവനിൽ ഒന്നിനെയും നിങ്ങൾ പങ്കുചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഷൈഅൻ എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചത്. അത് അറബി ഭാഷയിൽ ഒരു നിയമമുണ്ട്. ഈ ഷൈ എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാത്തിനെയും എന്നാണ് നമ്മൾ മലയാളത്തിൽ കാണാറുണ്ട്. എല്ലാത്തിനെയും എന്നുള്ളത് ഉൾക്കൊണ്ടു, എല്ലാത്തിനെയും ഉൾക്കൊണ്ടു എന്ന് പറഞ്ഞാൽ പിന്നെ ദുനിയാവിൽ ഒന്നും ബാക്കിയില്ല. അള്ളാഹുവിന് പുറമെ ഒന്നിനെയും ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്നതിന് അർത്ഥമുണ്ട്. അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത ആളുകളോട് മക്കാ മുശ്രിക്കുകൾ ചോദിച്ചത് അത് ഇന്ന ഇന്ന ഏതൊക്കെ ആളുകളാണ് സാലിഹ്യങ്ങളായിരുന്നില്ല എന്നൊന്നും പറഞ്ഞ കാര്യമില്ല. അവർ യഥാർത്ഥത്തിൽ സാലിഹ്യങ്ങളോടും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ചോദിക്കുന്നത് അള്ളാഹുവിലേക്ക് അടുപ്പൻ സിദ്ധിച്ചിട്ടുള്ള സാലിഹ്യങ്ങളോടാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ നബിമാരോടാണ് നമ്മൾ ചോദിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ഒരാൾക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം അള്ളാഹു പറഞ്ഞത് വലാ തുശ്രിക്കു ബിഹി ഷൈആ, ഒന്നിനെയും ഇബാദത്തിൽ പങ്കു ചേർക്കാൻ പാടില്ല. ഷൈ എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾപ്പെട്ടു. അറബി ഭാഷയിൽ ഒരു കാര്യം നിയമമുണ്ട്, ഈ ഷൈ എന്ന് പറയുന്ന വാക്ക് ഒരു കാര്യം ഒഴിവാക്കണം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ പൂർണ്ണമായി ആ ഇനത്തിൽപ്പെടുന്ന എല്ലാത്തിനെയും ഒഴിവാക്കണം. അള്ളാഹു അല്ലാത്ത മുഴുവൻ കാര്യത്തെയും ഒഴിവാക്കണം. അവിടെ അള്ളാഹുവിലേക്ക് അടുപ്പം സിദ്ധിച്ച മലക്കുകളില്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുപ്പം സിദ്ധിച്ച നബിമാരില്ല, വലീകളില്ല, സാലിഹുകളില്ല. ഏത് വസ്തു ആകട്ടെ, ഒരു മഖ്ലൂക്കിനും അള്ളാഹു സുബ്ഹാനഹു വതആലയോടൊപ്പം ദുആ ചെയ്യാൻ പാടില്ല. അള്ളാഹു പറഞ്ഞല്ലോ അന്നൽ മസാജിദ ലില്ലാ ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് മാത്രം ദുആ ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മസ്ജിദുകൾ. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹുവോടൊപ്പം നിങ്ങൾ ഒരാളോട് ദുആ ചെയ്യാൻ പാടില്ല. ഒരാളോട് എന്ന് പറഞ്ഞാൽ അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ ആരുമില്ല, അതാണ് ഇതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് വലാ തുശ്രിക്കു ബിഹി ഷൈആ, ഒന്നിനെയും നിങ്ങൾ പങ്കുചേർക്കാൻ പാടില്ല. പിന്നെ മറ്റേ ഇന്നത് പറ്റുമോ അന്നത് പറ്റുമോ, ഇന്ന് ഇന്നയാളോട് ദുആ ചെയ്യാൻ പറ്റുമോ, ഇന്നയാളോട് ചോദിക്കാൻ പറ്റുമോ എന്നൊന്നും അതിൽ യാതൊരുവിധ അർത്ഥശങ്കയുമില്ല. അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഒന്നിനോടും ദുആ ചെയ്യാൻ പാടില്ല, ഒന്നിനോടും പങ്കുചേർക്കാൻ പാടില്ല എന്നാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നത് ഇവിടെ നിങ്ങൾ പലരും വിസ്മരിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്, പലരും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. ഇവിടെ ഒന്നിനോടും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വല അമ്ര മിൻ ഉമൂരി ദുനിയ, ദുനിയാവിന്റെ പല കാര്യങ്ങളുമുണ്ട്. ആളുകൾ ചില ആളുകൾ അള്ളാഹു അല്ലാത്ത ആളുകളോടൊന്നും പ്രാർത്ഥിക്കുന്നുണ്ടാവില്ല, പക്ഷെ ദുനിയാവിനെ ആരാധിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പൊ ആളുകൾ ചോദിക്കും ദുനിയാവിനെ ആരാധിക്കുന്നു, ആരാണിപ്പം ദുനിയാവിനെ ആരാധിക്കും? ദുനിയാവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ എല്ലാം എല്ലാം എന്ന് പറഞ്ഞാൽ സമ്പത്തായിരിക്കും, പണത്തിന്റെ അടിമയെ പോലെയായിരിക്കും, പണത്തിനുടെ അടിമയായിപ്പോകും. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന്റെ അടിമയാകാനാണ്. ചില ആളുകൾ പണത്തിന്റെ സമ്പത്തിന്റെ അടിമയായിരിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു പ്രസിദ്ധമായ ഒരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, തഈസ അബ്ദുദ്ദീനാർ, തഈസ അബ്ദുദ്ദിർഹം, തഈസ അബ്ദുൽ ഖമീല, തഈസ അബ്ദുൽ ഖമീസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാല് തരം ആളുകളെ അവിടുന്ന് നശിച്ചിരിക്കുന്നു എന്ന് പറയാണ്. തഈസ എന്ന് പറഞ്ഞാൽ നശിച്ചു, അവൻ അവൻ ഒന്നുമില്ല, അവൻ തകർന്നിരിക്കുന്നു. ആരാണ്? ദീനാർ. ദീനാറിന്റെ അടിമ. ദീനാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്വർണ്ണ നാണയത്തിനാണ് ദീനാർ എന്ന് പറയുന്നത്. അത് സ്വർണ്ണ നാണയം മാത്രമല്ല, സമ്പത്തായി ഉപയോഗിക്കുന്നതല്ല. ഇന്നിപ്പോ സ്വർണ്ണ നാണയമല്ല, അതിന് പകരം കറൻസികളാണ്. അപ്പൊ അതിന് അതിന്റെ അടിമ നശിച്ചിരിക്കുന്നു. അതിന്റെ അടിമ എന്ന് പറഞ്ഞാൽ ആ ഹദീസിൽ പറയുന്നുണ്ട് അവന് അതാണ് അവന്റെ തൃപ്തി. അതിലെന്തെങ്കിലും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അവൻ ആകെ നശിച്ചവനെ പോലെയാണ്. അവന് പിന്നെ ഒരു തൃപ്തി ഉണ്ടാവില്ല. ആ സമ്പത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ പിന്നീട് അവന് ദുനിയാവിൽ ഒന്നും തന്നെ അവന് തൃപ്തി ഉണ്ടാവുകയില്ല. അതിന്റെ അടിമയെ പോലെ ജീവിക്കും. അതുകൊണ്ടല്ലേ പല ആളുകളെ നമ്മൾ കാണുന്നത് അവർ ആ സമ്പത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹുവിനുള്ള ഇബാദത്തുകളൊക്കെ ഉപേക്ഷിക്കും. അവൻ നിസ്കാരം പ്രശ്നമായിരിക്കൂല. എത്ര എത്ര ആളുകൾ അവര് മസ്ജിദിലേക്ക് ബാങ്ക് വിളിക്കുന്നുണ്ടാവും, പക്ഷെ അവൻ സമ്പത്തിന്റെ അടിമയായി തീർന്നിട്ടുണ്ടാവും. ആ സമ്പത്ത് കിട്ടണം. ഈ നേരം ഇവിടെ തുറന്നിരുന്നാൽ മാത്രമേ സമ്പത്ത് കിട്ടുകയുള്ളൂ. അതിന്റെ അടിമയെ പോലെ പെരുമാറും. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ കേവലം ഞാൻ ജാറത്തിൽ പോകുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ശുർക്ക് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ ദുനിയാവിന്റെ ശുർക്കുമുണ്ട്. അതെന്താണ്? ദുനിയാവിന്റെ അടിമയായി തീരുക, എന്നിട്ട് റബ്ബിനുള്ള ഇബാദത്ത് അത് യാതൊരു ശ്രദ്ധയും ഉണ്ടാകുകയില്ല. ഇങ്ങനെ സമ്പത്തുണ്ടാക്കുക, അള്ളാഹു കൽപ്പിച്ച സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച റമദാൻ മാസത്തിൽ വീഴ്ച വരുത്തുന്നവർ, അതിന്റെ രാവും പകലും എല്ലാം തന്നെ ഈ ഒരു സമ്പത്തുണ്ടാക്കുക എന്നൊരൊറ്റ ചിന്തയേ ഉണ്ടാവുകയുള്ളൂ. അത് തന്നെയാണ് അടുത്തതും പറഞ്ഞത്, ഇസ്തൈസ അബ്ദുദ്ദിർഹം, വെള്ളി നാണയമാണ്. അത് രണ്ടുമായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട കറൻസി. ഇന്നിപ്പോ ഡോളറും പൗണ്ടും നമ്മുടെ റുപ്പീസും ഒക്കെ ഇതിൽ ഉൾപ്പെട്ടു, എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെട്ടു. അതിനുവേണ്ടി പണിയെടുക്കുന്നവർ നശിച്ചിരിക്കുന്നു. അതുപോലെ തൈസ് അബ്ദുൽ ഹമീല, തൈസ് അബ്ദുൽ ഹമീസ്, ഇത് രണ്ടു വസ്ത്രത്തിന്റെ ഇനങ്ങളാണ്. ഹമീല എന്ന് പറഞ്ഞാൽ അത് കറുത്ത വസ്ത്രം, ഒരു പ്രത്യേക തരത്തിലുള്ള നല്ല ഭംഗിയുള്ള വസ്ത്രം. ഹമീസ എന്ന് പറഞ്ഞാൽ വെളുത്ത വസ്ത്രം. അതായത് രണ്ടും കറുപ്പും വെളുപ്പും എന്നുള്ള നിറം മാത്രമല്ല, വസ്ത്രമായിരിക്കും അവന്റെ പ്രധാനം. എങ്ങനെയെങ്കിലും ഏറ്റവും നല്ല ഭംഗിയുള്ള, ഏറ്റവും നല്ല ആർഭാടമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, ഭൗതിക സുഖങ്ങൾ ലഭിക്കുക. ഈ ഭൗതിക സുഖങ്ങൾ അതിനു വേണ്ടി പണിയെടുക്കുക. സമ്പത്തും അത് ഏത് രൂപത്തിലാകട്ടെ, വീടാകട്ടെ, കാറാകട്ടെ, അങ്ങനെ ഏതിലായാലും ഭൗതികപരമായി അതിന്റെ ഏറ്റവും ഉന്നതിയിൽ എത്തുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല മറന്നുകൊണ്ട് അതിന്റെ അടിമകളായി അവന് അങ്ങനെ ജീവിക്കുക. ഇതും ഇതിൽ ഉൾപ്പെടും എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് വലാ തുശ്രിഖു ബിഹി ഷൈഅൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫതഉമ്മു കുല്ലു ഷൈ, എല്ലാ കാര്യവും ഉൾപ്പെടുത്തു. ലാ നബിയൻ വലാ മലക്കൻ വലാ വലിയൻ ബൽ വലാ അംറ മിൻ ഉമൂരി ദുനിയാ, അതിൽ നബിമാർ ഉൾപ്പെട്ടു, മലക്കുകൾ ഉൾപ്പെട്ടു, വലി ഉൾപ്പെട്ടു, ദുനിയാവിന്റെ കാര്യങ്ങൾ പോലും ഉൾപ്പെട്ടു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിന്റെ അടിമയാകുന്നതിൽ നിന്നും താക്കീത് ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ആയത്തിൽ പറഞ്ഞത് പിന്നീടുള്ള ഓരോ ഹുക്കൂക്കുകളാണ്, മനുഷ്യന്മാരോടുള്ള ഹുക്കൂക്കുകൾ. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വഅബ്ദുല്ലാഹ് എന്ന് പറയുമ്പോൾ അതിൽ പ്രവാചകന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്കും ഉൾപ്പെട്ടു. കാരണം ഇബാദത്ത് ചെയ്യേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന രൂപത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു, എന്താണോ ആ റസൂൽ കൊണ്ടുവന്നത് അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അവിടുന്ന് കൽപ്പിച്ചതേ ചെയ്യേണ്ടതുള്ളൂ. വമാ നഹാകും അൻഹു ഫന്തഹു, എന്താണോ അതിൽ നിന്നും വിരോധിച്ചത് അത് മാത്രം നിങ്ങൾ ഉപേക്ഷിച്ചാൽ മതി. ദുനിയാവ് മുഴുവൻ നിങ്ങളോട് ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടില്ല. അവിടെ നിന്ന കാര്യം ഹറാമാണെന്ന് പറഞ്ഞാൽ അത് മാത്രം നിങ്ങൾ ഉപേക്ഷിച്ചാൽ മതി. എന്നാൽ അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ കൽപ്പിക്കുകയും വേണം. അതുകൊണ്ട് റസൂലിന്റെ ഹക്ക് അതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞു. ശേഷം ഇതാ അതിന്റെ പ്രാധാന്യത്തിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റു മനുഷ്യന്മാരോടുള്ള ഹക്കുകൾ പറയുകയാണ്. രണ്ടാമതായി പറഞ്ഞു, വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യണം, നല്ല നിലയിൽ വർത്തിക്കണം. നമ്മൾ നേരത്തെ ആയത്തിൽ വിശദീകരിച്ച കാര്യമാണ് മാതാപിതാക്കളോടുള്ള ഇഹ്സാൻ. എന്തെല്ലാം കാര്യങ്ങൾ നന്മയുണ്ടോ അതെല്ലാം മാതാപിതാക്കളോട് ചെയ്യണം. ഇവിടെ നിങ്ങൾ നോക്കണം, അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഹക്ക് കഴിഞ്ഞാൽ പിന്നീടുള്ള ഹക്ക് പറഞ്ഞിട്ടുള്ളത് മാതാപിതാക്കളോടാണ്. അപ്പൊ അത്രയാണ് ഹക്ക്. മൂന്നാമത്തെ സ്ഥാനത്താണ് അള്ളാഹുവിനോടുള്ള ഹക്കുണ്ട്, റസൂലിനോടുള്ള ഹക്കുണ്ട്. പിന്നീട് മൂന്നാമതായി ഒരു വ്യക്തിക്ക് മനുഷ്യന്മാരോട് ഹക്കുണ്ടെങ്കിൽ അത് ആരോടാണ്? തന്റെ മാതാപിതാക്കളോടാണ്. ഈ മാതാപിതാക്കളിൽ തന്നെ നമുക്ക് പിന്നീട് ഹദീസിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സുഹബത്ത്, ഞാൻ അടുപ്പം കാണിക്കുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ അവകാശപ്പെട്ടത് ആരാണ് എന്ന് ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മുക്ക്, നിന്റെ ഉമ്മയാണ്. വീണ്ടും ചോദിച്ചപ്പോൾ വീണ്ടും പറഞ്ഞു ഉമ്മുക്ക്. വീണ്ടും ചോദിച്ചു സുമ്മമൻ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മുക്ക്. വീണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞു സുമ്മ അബു. നാലാമത് ഉപ്പ. ഈ മാതാപിതാക്കളിൽ തന്നെ രണ്ടുപേരോടും ഒരേ ഹക്കല്ല, ഉമ്മയോട് കൂടുതൽ ഹക്കുണ്ട്. ഒരാളോട് നിങ്ങൾ വീഴ്ച വരുത്തണം എന്നല്ല അതിന്റെ അർത്ഥം, ഒരാളോട് കൂടുതൽ ഹക്കുണ്ട്, ഉപ്പയെക്കാളും കൂടുതൽ ഹക്ക് ഉമ്മക്കാണ്. അതിന് പല കാരണങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇമാം തഫ്സീർ അൽ ബഗവിയിൽ കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് മൂന്ന് തവണ ഉമ്മയെ കുറിച്ച് പറഞ്ഞത്? ഒരു പക്ഷേ അദ്ദേഹം പറയുകയാണ്, ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കാം, ഉപ്പ ചെയ്യാത്ത മൂന്ന് കാര്യങ്ങൾ ഉമ്മ ചെയ്യുന്നുണ്ട്. ഒന്ന്, അവരാണ് ഗർഭം ചുമക്കുന്നത്, അത് ഉപ്പ ചെയ്യുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരേപോലെ നോക്കുന്നുണ്ടാകാം, മക്കളെ പരിചരിക്കുന്നുണ്ടാക്കുക ചെയ്യാം, പക്ഷെ ഗർഭം ധരിക്കുക എന്നുള്ള പ്രയാസം അത് ഉമ്മ മാത്രമേ നേരിടുന്നുള്ളൂ. പ്രസവിക്കുക എന്നുള്ളത് അത് ഉമ്മ മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നീട് അതിനെ മുലയൂട്ടുക എന്നുള്ളത് ഉമ്മ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് മൂന്നും ഉമ്മാക്ക് മാത്രം പ്രത്യേകതയുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ രണ്ടുപേരും ഒരുപോലെ അതിനെ വളർത്തുന്നുണ്ടാകാം, പഠിപ്പിക്കുന്നുണ്ടാകാം, പോറ്റി വളർത്തുന്നുണ്ടാകാം, എല്ലാം ചെയ്യുന്നുണ്ടാകാം. അതുകൊണ്ടായിരിക്കണം ഉമ്മയെ മൂന്ന് തവണ ഉമ്മാനോടുള്ള ഹക്ക് എന്ന് റസൂല് പറഞ്ഞത് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതായി കാണാൻ സാധിക്കും. എന്ത് തന്നെയായാലും മാതാപിതാക്കളുടെ ഹക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത് തന്നെ ചേർത്തി പറഞ്ഞിരിക്കുകയാണ് മാതാപിതാക്കളുടെ ഹക്ക്. മൂന്നാമതായി പറഞ്ഞു, വബിദിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ, അവരോടെല്ലാം നല്ല രൂപത്തിൽ പെരുമാറണം എന്നർത്ഥം. മാതാപിതാക്കൾ വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞു, അപ്പൊ ആ ഇഹ്സാനിലേക്ക് ചേർത്തി പറയുകയാണ്, ഇനി ശേഷം പറയുന്ന ആളുകളോടും നല്ല നിലയിൽ പ്രവർത്തിക്കണം. ആരൊക്കെയാണത്? വബിദിൽ ഖുർബ, ആരാണ് വബിദിൽ ഖുർബ എന്ന് പറഞ്ഞാൽ അത് നിന്റെ അടുപ്പക്കാരായ കുടുംബക്കാരായ ആളുകൾ, നിന്റെ കുടുംബക്കാരായ ആളുകൾ. ഇബ്നു ഉസൈമിൻ റഹിമഹുള്ള പറയുന്നു, അത് എവിടെയാണ് ഒരുമിക്കുന്നതെന്ന് പറഞ്ഞാൽ നിന്റെ ഉപ്പയുടെ 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 ഉപ്പ, നിന്റെ നാലാമത്തെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയും, നാലാമത്തെ ഉപ്പ, അവിടുന്ന് വരുന്ന എല്ലാവരും, അവരെല്ലാം നിന്റെ ബന്ധുക്കളാണ്. അവരോടെല്ലാവരും തന്നെ അവരൊക്കെ അവരിൽ ആരെല്ലാം ജീവിച്ചിരിപ്പുണ്ട് അവരോട് ഏറ്റവും നല്ല എഹ്സാൻ ചെയ്യണം. അവരോട് മറ്റു ജനങ്ങളെ പോലെയല്ല, ജനങ്ങളോട് എല്ലാവരോടും നമ്മൾ നന്മയിൽ വർത്തിക്കണം. അതിനേക്കാൾ കൂടുതൽ ഹക്ക് ഈ കുടുംബ ബന്ധത്തിനോടുണ്ട് അവരുടെ കാര്യത്തിൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സദഖയെ കുറിച്ച് പറഞ്ഞപ്പോൾ, അത് നിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്കാണ് സദഖ കൊടുക്കുന്നതെങ്കിൽ അത് നിനക്ക് രണ്ട് പ്രതിഫലമുണ്ട്. ഒന്ന് സദഖ കൊടുത്തതിന്റെ പ്രതിഫലം, രണ്ട് കുടുംബ ബന്ധം ചേർത്തതിന്റെ പ്രതിഫലം. കുടുംബക്കാരോട് അങ്ങേയറ്റം നല്ല നിലയിൽ വർത്തിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ നമ്മോട് പറയുന്നത്. വബിദിൽ ഖുർബ, നിന്റെ കുടുംബക്കാരോട് നീ ഇഹ്സാൻ പ്രവർത്തിക്കുക. അതുപോലെ അടുത്തതായി പറഞ്ഞു, വൽ യതാമ, യതീമിനോട്. യതാമ എന്ന് പറഞ്ഞാൽ ജംഉ യതീം, യതീം എന്ന് പറയുന്ന പദത്തിന്റെ ബഹുവചനമാണ് യതാമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ യതാമ, യതീമായ ആളുകളോടും നിങ്ങൾ നല്ല രീതിയിൽ വർത്തിക്കണം. ആരാണ് യതീം എന്ന് പറയുന്നത്? യതീമിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, മൻ മാത അബൂഹു വലം യബ്ലു, അവൻ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പേ തന്നെ ഉപ്പ മരിച്ച ആളുകൾ. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവൻ യതീം എന്ന് പറയുകയല്ല. പ്രായപൂർത്തി ആൺകുട്ടിയാണെങ്കിൽ 15 വയസ്സൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അതിനോട് അടുത്തുള്ള വയസ്സ്. അപ്പൊ അതിന് താഴെയുള്ള ഉപ്പയില്ലാത്ത കുട്ടികളെയാണ് യതീം എന്ന് പറയുക. യതീമായ കുട്ടി എന്ന് പറയുന്നത് അതാ. അപ്പൊ അങ്ങനെ യതീമായ കുട്ടി അവന് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. പൊതുവെ യതീമായി കഴിഞ്ഞാൽ ആ കുടുംബത്തിന് സമ്പാദ്യം ഉണ്ടാകുകയില്ല. അപ്പോൾ അവളെ അടുത്തുള്ള യതീം മക്കൾ ആരൊക്കെയുണ്ട് അവരെ കുറിച്ച് അന്വേഷിക്കുക, അവർക്ക് സാമ്പത്തികമായി സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. എന്തെല്ലാമാണോ ആവശ്യങ്ങളുള്ളത് അവർക്ക് നല്ല തർബിയത്ത് ആവശ്യമുണ്ടാകും. അപ്പൊ അത്തരത്തിലായ കാര്യങ്ങൾ അവരെ കുറിച്ച് അവരെ നല്ല രീതിയിൽ ദീന് പഠിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ, അങ്ങനെ യതീം മക്കളോട് അവരോടുള്ള ഹക്ക് കാണിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അതേപോലെ വൽ മസാകീൻ, ആരാണ് മിസ്കീൻ എന്ന് പറഞ്ഞ, മിസ്കീൻ എന്ന് വാക്കിന്റെ ജംആണ്, ബഹുവചനമാണ് മസാകീൻ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിൽ സമ്പത്തുണ്ട്, പക്ഷേ അതുകൊണ്ട് അവന്റെ ചെലവുകൾ കഴിയുകയില്ല. യതീം എന്ന് പറഞ്ഞാൽ അവന്റെ അക്കൗണ്ട് സീറോ എന്നുള്ള ആളല്ല മിസ്കീൻ എന്ന് പറഞ്ഞാൽ, അങ്ങനെയല്ല. അവന്റെ കയ്യിൽ ഒരു റുപ്യ ഇല്ലാത്തവനാണ് മിസ്കീൻ എന്നല്ല അർത്ഥം. മിസ്കീൻ എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിത ചെലവിന് തികയാത്തവനൊക്കെ മിസ്കീനാണ്. ഒരാളുടെ മാസത്തിലെ ജീവിത ചെലവ് ഒരു 10,000 രൂപയാണെന്ന് കരുതുക, ഇവന്റെ കയ്യിൽ ആകെ ഒരു 6,000, 7,000, 5,000 ഉള്ളൂ, അവൻ മിസ്കീനാണ്. കാരണം അവന് സാധിക്കുന്നില്ല, അവന് ബാക്കി അവന് കടം വാങ്ങിയിട്ടേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവൻ ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളുകളാണ്. ഇവർ സക്കാത്തിന്റെ അവകാശികളാണ്. യതീമും മിസ്കീനും ഫക്കീറും സക്കാത്തിന്റെ അവകാശികളിൽ പെട്ടതാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും താഴെയാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിൽ ഇത്രയും പോലും ഉണ്ടാവുകയില്ല, ഒരു പകുതി പോലും ഉണ്ടാവുകയില്ല. 10,000 അവന്റെ മാസത്തിൽ ചെലവാണെങ്കിൽ അവന്റെ 5,000 പോലും ഉണ്ടാവില്ല. അത്രയും താഴെയുള്ള ആളാണ് ഫക്കീർ എന്ന് പറയുന്നത്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കുറച്ചുണ്ടാവും, പക്ഷേ അപ്പോഴും അവന്റെ ചെലവ് അവന് വീടാൻ സാധിക്കുകയില്ല. ഈ മിസ്കീൻ ഫക്കീർ എന്നുള്ളത് ഒരുമിച്ച് പറഞ്ഞാൽ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ഫക്കീർ മിസ്കീനേക്കാളും താഴെയാണെന്ന്. അതല്ല എങ്കിൽ രണ്ടും ചിലപ്പോൾ ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാം. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ദരിദ്രൻ, ഫക്കീർ എന്ന് പറഞ്ഞാൽ ദരിദ്രൻ എന്ന് ഉപയോഗിക്കാം. അങ്ങനെ ചില വാക്കുകളുണ്ട്. അത് ഒരുമിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം വേറെ വേറെ പറയും. അത് വേറെ വേറെ പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഏതാണ്ട് ഒരേ കാര്യമായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പൊ മിസ്കീനോട് നിങ്ങൾ നല്ല രീതിയിൽ വർത്തിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. പിന്നീട് പറഞ്ഞു, വൽ ജാരിദിൽ ഖുർബ രണ്ട് ജാറുകളെ കുറിച്ചാണ് പറഞ്ഞത്. ജാറെന്ന് പറഞ്ഞാൽ അയൽവാസി എന്നാണ് അർത്ഥം. ജാർ എന്ന് പറഞ്ഞാൽ അയൽവാസി എന്നാണ് അർത്ഥം. അപ്പൊ അയൽവാസികളിൽ തന്നെ രണ്ടുപേരുണ്ട്, വൽജാരിദിൽ ഖുർബ, കുടുംബബന്ധമുള്ള അയൽവാസി, അവരെ ആദ്യം മുന്തിച്ചു പറഞ്ഞു. അങ്ങനെ ഉണ്ടാവാറുണ്ട് പൊതുവെ. അറബികളൊക്കെ ഒരു കുടുംബത്തിൽപ്പെട്ട, ഒരു ഗോത്രത്തിൽപ്പെട്ട ആളുകളൊക്കെ ഒരുമിച്ചാണ് താമസിക്കുക. അപ്പൊ സ്വാഭാവികമായും അവരുടെ വീടിനടുത്ത് സ്വന്തം കുടുംബക്കാരായിരിക്കും, ഉപ്പയുടെ അനിയനായിരിക്കും, അല്ലെങ്കിൽ ഉമ്മയുടെ സഹോദരി ആയിരിക്കും. അങ്ങനെ കുടുംബബന്ധം അടുപ്പിച്ച് താമസിക്കുന്ന സമ്പ്രദായം പൊതുവെ ഉണ്ട്. അപ്പോൾ അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യം പറഞ്ഞു, അടുപ്പക്കാരായ കുടുംബബന്ധം കൂടിയുള്ള അയൽവാസികൾ, വൽജാരിൽ ജുനൂബി, കുടുംബബന്ധമില്ലാത്ത സാധാരണ അയൽവാസികൾ. ഈ രണ്ട് അയൽവാസികൾക്കും വളരെയധികം ഹക്കുകളാണുള്ളത്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞില്ലേ, മാസാല ജിബ്രീൽ യൂസീനി ബിൽജാരി, ജാറിന്റെ വിഷയത്തിൽ, അയൽവാസികളുടെ വിഷയത്തിൽ എന്നോട് ജിബ്രീൽ അലൈഹി സ്വലാം വന്ന ഓരോ ഉപദേശങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഹത്താ വലന്തു അന്നഹു സയുവരിസു, ഇനി അവന് അനന്തരാവകാശം കൊടുക്കേണ്ടി വരും എന്ന് തോന്നിപ്പോകുന്നത് വരെ. അനന്തരാവകാശം കൊടുക്കാന്ന് പറഞ്ഞാൽ മരിച്ചുപോയാൽ അയൽവാസിക്ക് അതിൽ നിന്നൊരു ഹക്കുണ്ട് എന്ന് തോന്നിപ്പോകുന്നത് വരെ, അത്രയും ഹക്കുകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല, അയൽവാസിക്ക് അനന്തരാവില്ല, പക്ഷെ അങ്ങനെ തോന്നുന്നത് വരെയുള്ള ഹക്കുകൾ, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഒരുപാട് ഹക്കുകൾ പറഞ്ഞുകൊണ്ട് നിന്നു എന്ന് കാണാൻ സാധിക്കും. ഇബ്നു കസീർ റഹിമഹുള്ള ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇതുമായി ബന്ധപ്പെട്ട 10 ഹദീസുകൾ കൊടുത്തിട്ടുണ്ട്, അയൽവാസികളോടുള്ള ബന്ധം അറിയിക്കുന്നത്. അതിൽ നമുക്ക് കാണാൻ സാധിക്കും അയൽവാസികൾ എന്ന് പറയുന്ന, പണ്ഡിതന്മാർ പറയുന്നു ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ 3 അയൽവാസികളുണ്ട്. അതിൽ ഒന്നാമത്തെ അയൽവാസിക്ക് ഒരു ഹക്കേ ഉള്ളൂ, രണ്ടാമത്തെ അയൽവാസിക്ക് 2 ഹക്കുണ്ട്, മൂന്നാമത്തെ അയൽവാസിക്ക് 3 ഹക്കുണ്ട്. ഒരു ഹക്കുള്ള അയൽവാസി എന്ന് പറയുന്നത് ഇസ്ലാമിലല്ലാത്ത മുശ്രിക്കോ കാഫിറോ ആയ അയൽവാസി, അയാൾക്ക് ഹക്കുണ്ട്, അയാളെ സംബന്ധിച്ചിടത്തോളം ഹക്കുണ്ട്. ഒരു ആ അയൽവാസി പട്ടിണി കിടക്കുകയാണെങ്കിൽ നമുക്ക് വയറു നിറയെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അവർക്ക് കൊടുക്കണം, അവർക്ക് അതിന് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കണം. അയൽവാസിയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് സാമ്പത്തികമായ പ്രയാസം ഉണ്ടായാലും, നമ്മുടെ ദീനിലല്ല എങ്കിൽ പോലും അവരോട് നമ്മൾ കൊടുക്കണം, അവർക്ക് സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കുന്നത്ര സഹായിക്കാം. ചിലപ്പോൾ രോഗികളായിരിക്കും, ചിലപ്പോൾ അങ്ങനെ പല പ്രയാസങ്ങളുണ്ടാവും, അവർക്ക് നമ്മൾ ഹക്കുണ്ട്. ദീനുൽ ഇസ്ലാം അത്രയും വിശാലമായി ഇത്തരം ഹക്കുകൾ കൊടുത്തിട്ടുള്ളത് അങ്ങനെയെങ്കിലും ആ ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതല്ലാതെ അവരുടെ മതത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ടോ, അതല്ലെങ്കിൽ അവരുടെ ആചാരത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ടോ അല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല വെറുക്കുന്ന ആളുകളാണ് മുസ്ലിമീങ്ങളല്ലാത്ത, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാഫിറുകളായ ആളുകൾ. പക്ഷേ ദീനുൽ ഇസ്ലാമിന്റെ മഹാസിനാണ്, അതിന്റെ നന്മയാണത്. അത്തരക്കാരായ ആളുകൾക്ക് പോലും ഇസ്ലാം നന്മ ചെയ്യാൻ വിരോധിക്കുന്നില്ല, അവർക്ക് നന്മ ചെയ്യാം. നമ്മുടെ അയൽവാസിയാണെങ്കിൽ പ്രത്യേകിച്ച് ആ നന്മ ചെയ്യൽ ഒന്നുകൂടി കൂടും. രണ്ടാമത്തെ ഹക്ക്, രണ്ട് ഹക്കുള്ള അയൽവാസി എന്ന് പറയുന്നത് കുടുംബബന്ധമില്ലാത്ത സാധാരണ ഒരു അയൽവാസി. അയാൾക്ക് മുസ്ലിമാണെന്നുള്ള ഒരു ഹക്കുമുണ്ട്, അയൽവാസിയാണെന്നുള്ള ഹക്കുമുണ്ട്. അതാണ് അയാൾക്കുള്ള രണ്ട് ഹക്ക്. ഒന്ന്, അയാൾ മുസ്ലിമാണ്; രണ്ട്, അയാൾ അയൽവാസിയാണ്. 3 ഹക്കുള്ള അയൽവാസി എന്ന് പറയുന്നത് അയാൾ മുസ്ലിമാണ്, അയാൾ കുടുംബക്കാരനാണ്, അതോടൊപ്പം അയൽവാസിയാണ്. ഈ 3 ഹക്കുകൾ അയാൾക്കുണ്ട്, അയാൾക്ക് 3 ഹക്കാണുള്ളത്. അപ്പോൾ അയാൾക്കുള്ള ഹക്ക് കൂടും. അതുകൊണ്ടാണ് അയാളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യം എടുത്തു പറഞ്ഞത് വൽജാരിദിൽ ഖുർബ, അടുപ്പക്കാരായ കുടുംബബന്ധമുള്ള അയൽവാസി. രണ്ടാമത് പറഞ്ഞു വൽജാരിൽ ജുനുബി, അഥവാ അത് കുടുംബബന്ധമില്ലാത്ത അയൽവാസി. ചില പണ്ഡിതന്മാർ അത് പറഞ്ഞു വജാരിദിൽ ഖുർബ എന്ന് പറഞ്ഞാൽ വീട്ടിന്റെ തൊട്ടടുത്തുള്ള അയൽവാസികൾ എന്നും ഉദ്ദേശമുണ്ട്. കുടുംബബന്ധം ഇല്ലെങ്കിലും ഇപ്പൊ നമ്മുടെ വീട്ടിന്റെ 4 ചുറ്റും അയൽവാസികൾ ഉണ്ടാവും, അവരോട് അടുപ്പം കൂടും. എന്നാൽ കുറച്ചുകൂടി അപ്പുറത്തേക്ക് എത്തുമ്പോൾ അവരോടും ഹക്കുകളുണ്ട്, പക്ഷെ ഇത്രയുണ്ടാവുകയില്ല. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും അയൽവാസികളിൽ തന്നെ നമ്മുടെ വീടിനോട് ഏറ്റവും അടുത്താൾക്ക് കൂടുതൽ ഹക്കുണ്ടാവും. ചില ആൾക്കാർ രണ്ടു വീട് അപ്പുറത്തായിരിക്കും, അപ്പൊ അവരോടുള്ള ഹക്ക് ഇവരുടെ അത്ര വരികയില്ല, അവരോടും ഹക്കുണ്ട്. അപ്പോൾ അങ്ങനെയും ഇത് ഉദ്ദേശിക്കുന്നുണ്ട്. വജാരിദിൽ ഖുർബ എന്ന് പറഞ്ഞാൽ കുടുംബബന്ധം മാത്രമല്ല, വീടിനോട് അടുത്തുള്ള അയൽവാസി. വൽജാരിൽ ജുനുബി, ജുനുബ് എന്ന് പറഞ്ഞാൽ ബഈദ് എന്നാണ് അർത്ഥം, ദൂരെ എന്നാണ് അർത്ഥം. അപ്പൊ അതുകൊണ്ട് ദൂരെയുള്ള അയൽവാസി, അങ്ങനെയും ഇത് ഉദ്ദേശിക്കുന്നുണ്ട് എന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അടുത്തതായി പറഞ്ഞു വസാഹിബി ബിൽ ജംബി. ജംബ് എന്ന് പറഞ്ഞാൽ നിന്റെ സൈഡിലുള്ള, നിന്റെ വശത്തുള്ള. വസാഹിബി ബിൽ ജംബി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് അർത്ഥങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നിന്റെ കൂടെ തന്നെയുള്ള എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖീല ഇന്നഹു അസ്സൗജ, നിന്റെ ഭാര്യയാണ് എന്നൊരു അഭിപ്രായമുണ്ട്. വഖീല സാഹിബുക ഫിസ്, യാത്രയിൽ നിന്നോടൊപ്പം ഉണ്ടാകാം. നീ എവിടെയെങ്കിലും ഒരിടത്ത് യാത്ര പോകുമ്പോൾ നിന്റെ കൂടെ നീ യാത്രയിൽ ആദ്യമേ കൂട്ടിയ ഒരാളുണ്ടാകും, അല്ലെങ്കിൽ വഴിയിൽ നിന്ന് നീ കണ്ടുമുട്ടി പരിചയപ്പെട്ട ആളുണ്ടാവും, അയാൾ നിന്റെ സാഹിബുവിൽ ജംബാണ്, നിന്റെ കൂടെ തന്നെ ഉള്ള ആളാണ്. അതുപോലെ തന്നെ ഇങ്ങനെയും ഉണ്ടാകാം, നിന്റെ നാട്ടിൽ നിന്റെ കുടുംബ അടുപ്പക്കാരായ കൂട്ടുകാർ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. നാട്ടിലാകട്ടെ, യാത്രയിലാകട്ടെ അതല്ലെങ്കിൽ ഭാര്യ ആകട്ടെ, ഇവരെല്ലാവരോടും ഹക്കുണ്ട്. അതോ നിന്നോട് അടുത്ത് ഇടപഴകുന്ന ആളുകൾക്ക് നിനക്ക് ഹക്കുണ്ട്. അത് നിന്റെ കച്ചവടത്തിലാകാം, അതല്ലെങ്കിൽ നിന്റെ താമസ സ്ഥലത്താകാം, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ വിദേശത്തൊക്കെ പോയി കുറച്ചു കാലം അവിടെ താമസിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു റൂമിലൊക്കെ താമസിക്കേണ്ടി വരും. അപ്പൊ അവരോടൊക്കെ ഹക്കുണ്ട്, മറ്റുള്ള ആളുകളോടും ഹക്കുണ്ട്. പക്ഷെ ഇവരോടുള്ള ഹക്ക് ഒന്നുകൂടി കൂടും. അവരോട് അങ്ങേയറ്റം നല്ല രൂപത്തിൽ സംസാരമാകട്ടെ, മറ്റു കാര്യങ്ങളാകട്ടെ, അവരെ സഹായിക്കുന്ന കാര്യത്തിലാകട്ടെ, നമുക്ക് അവരോട് ഹക്കുണ്ട്. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വസാഹിബു ബിൽ ജംബി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വബ്നി സബീൽ, വബ്നി സബീലിനോട് നിങ്ങൾ ഹക്കുണ്ട്. ഇബ്നു സബീൽ എന്ന് പറഞ്ഞാൽ വഴിയാത്രക്കാരൻ എന്നാണ് അർത്ഥം. ഒരാളൊരു യാത്ര തുടങ്ങി, അവരും സക്കാത്തിന്റെ അവകാശികളിൽപ്പെട്ട ആളുകളാണ്. യാത്ര തുടങ്ങി, പകുതി വെച്ച് അയാൾക്ക് യാത്ര മുടങ്ങിപ്പോയി. കാരണം അയാളുടെ കയ്യിലുണ്ടായിരുന്ന സമ്പത്ത് പെട്ടെന്നുണ്ടായ ചെലവ് കാരണം തീർന്നുപോയി. അയാൾക്കാണെങ്കിൽ പ്രത്യേകിച്ചും പണ്ട് കാലത്തൊക്കെ നാട്ടിൽ നിന്ന് അയാൾ കുറച്ച് ദിർഹമോ ദീനാറോ ഒക്കെ എടുത്തിട്ടായിരിക്കും പുറപ്പെട്ടിട്ടുണ്ടാവുക. പെട്ടെന്ന് വഴിയിലുണ്ടാകുന്ന അമിത ചെലവുകൾ ഉണ്ടാകാം, ചിലപ്പോൾ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ പറ്റാതെ കുറച്ച് അധിക ദിവസം നിൽക്കേണ്ടി വരാം. സ്വാഭാവികമായിട്ടും ഇയാളുടെ സമ്പത്തിൽ നിന്നും ഒരുപാട് അയാൾ പ്രതീക്ഷിച്ചതിലപ്പുറം ചെലവ് വരും. അയാൾക്ക് ചിലപ്പോൾ അധികം തങ്ങാൻ സാധിക്കുകയില്ല. ഇസ്ലാം അത്തരക്കാരായ ആളുകൾക്ക്, യാത്ര മുടങ്ങിപ്പോയ ആളുകൾക്ക് സക്കാത്തിന്റെ ഫണ്ടിൽ നിന്നും എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരോടും ഹക്കുകളുണ്ട്. അങ്ങനെ വഴി യാത്രക്കാരായ ആളുകളോടും നമുക്ക് ഹക്കുകളുണ്ട്. ആരെങ്കിലും അങ്ങനെ യാത്ര മുടങ്ങി നമ്മുടെ നാടുകളിലൊക്കെ അങ്ങനെ ഉണ്ട് എങ്കിൽ അവർക്കും ഹക്കുകളുണ്ട്. വമാ മലക തൈമാനുക്കും, നിങ്ങളുടെ വരം കൈ ഉടമപ്പെടുത്തിയ അവരോടും നിങ്ങൾക്ക് ഹക്കുണ്ട്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു, ഇത് രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഒന്ന്, ഇസ്ലാമിക സമൂഹത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന, ഇന്നും നിലവിലുള്ള, പക്ഷെ ഇന്ന് ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, അടിമ സമ്പ്രദായമുണ്ട്. ആ അടിമകൾക്ക് നിങ്ങൾക്ക് ഹക്കുണ്ട്. ധാരാളം ഹദീസുകൾ കാണാൻ സാധിക്കും അവരോടുള്ള ഹക്കുകൾ. നിങ്ങൾ കഴിക്കുന്ന അതേ ഭക്ഷണം കൊടുക്കണം, നിങ്ങൾ കഴിക്കുന്ന അതേ വസ്ത്രം കൊടുക്കണം, ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം. അവരുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്ത് പോലും, മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള സമയത്ത് പോലും അവിടുന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, അസ്സലാ അസ്സലാ വമാ മലക തൈമാനുക്കും, നിസ്കാരം നിസ്കാരം. ഇതിന്റെ വിഷയം നിങ്ങൾ ഗൗരവത്തിലെടുക്കണം. വമാ മലക തൈമാനുക്കും, നിങ്ങളുടെ വലം കൈ ഓർമ്മപ്പെടുത്തിയത്. കാരണം അവർ മിക്കവാറും സമയത്ത് ദുർബലരാണ്, നമ്മെക്കാളും ഒന്നും കഴിവില്ലാത്തവരായിരിക്കും. അവർക്ക് പ്രതികരിക്കാനോ അവരോട് പരാതി പറയാൻ ആരും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവർ ഒരുമി ചെയ്യപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല എന്ന് കാണുമ്പോൾ പൊതുവെ മനുഷ്യന്മാർ ഒരുമി ചെയ്യപ്പെടും. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ പ്രത്യേകം പരിഗണിക്കണം. അവരോട് അതിനോട് സാദൃശ്യമുള്ള ആളുകളെയും അങ്ങനെ തന്നെയാണ്. ആർക്കെങ്കിലും ഒരാൾ ചോദിക്കാനും പറയാനൊന്നുമില്ല, ഏതോ ഒരു നാട്ടിൽ നിന്ന് വന്ന ഒരു ജോലിക്കാരനാണ്. അവൻ എന്ത് ചീത്ത പറഞ്ഞാൽ ആരും ചോദിക്കൂല. അവൻ രണ്ട് അടി കൊടുത്താലും ചിലപ്പോൾ ആരും ഒന്നും പറയില്ല. അപ്പൊ ആളുകൾ പൊതുവെ അത്തരക്കാരായ ആളുകൾ എന്ത് ചെയ്യും, കൂടുതൽ മുതലെടുക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ വിലക്കിയിട്ടുള്ളതാണ്. വമാ മലക്കത്ത് അയ്മാനുക്കും, നിങ്ങളുടെ വലം കൈ ഉടമപ്പെടുത്തിയത്. ഇവിടെ നിങ്ങളുടെ കയ്യിലുള്ള കന്നുകാലികളും അങ്ങനെയുള്ള മറ്റു മൃഗങ്ങളും ഉൾപ്പെടുമെന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കൈ ഉടമപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കീഴിലുള്ള മൃഗങ്ങളുണ്ട്. ആ മൃഗങ്ങളോടുകൂടി പോലും ഇസ്ലാമിൽ വലിയ ഹക്കുകളുണ്ട്. ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അല കുല്ലി ഷൈ എന്നൊരു ഹദീസ് കാണാം. അള്ളാഹു എല്ലാ കാര്യത്തിന്റെ മേലും ഇഹ്സാൻ നല്ല നിലയിൽ നിങ്ങൾ പെരുമാറണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അതിനെ അറുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ കത്തിയുടെ മൂർച്ച കൂട്ടണം. എന്തിനാണ്? അതിന് പെട്ടെന്ന് മരിക്കാനും അതിന് കൂടുതൽ വേദന ഇല്ലാതിരിക്കാനും. അത്ര പോലും ദീനുൽ ഇസ്ലാമിൽ പച്ചക്കരുള്ള ഓരോ വസ്തുവിനോടും കരുണ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഔമാ മലക തൈമാനുക്കും എന്ന് പറഞ്ഞാൽ ഇതിൽ മൃഗങ്ങൾ കൂടി ഉൾപ്പെടുന്നുണ്ട്. കാരണം അതെല്ലാം നമ്മുടെ കീഴിലുള്ള കരളുള്ള ജീവികളാണ്. അപ്പൊ അതിനോട് ഏറ്റവും നല്ല രൂപത്തിൽ അതിന് വെള്ളം കൊടുക്കണം അല്ലെ. ചില ആളുകൾ മൃഗങ്ങളെ കെട്ടിയിടും, വെള്ളം കൊടുക്കുകയില്ല, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുകയില്ല. അങ്ങനെ നരകത്തിൽ പോയ സ്ത്രീയെ കുറിച്ച് പോലും നമുക്കറിയാം. ആ സ്ത്രീക്ക് നിസ്കാരമുണ്ടായിരുന്നു, സ്വതക്ക ഉണ്ടായിരുന്നു, അവർ രാത്രി പോലും എഴുന്നേറ്റ് നിസ്കരിച്ചു എന്നാണ്. പക്ഷെ അവർ ഇങ്ങനെ ഒരു പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ടു, അതിന് വെള്ളം കൊടുത്തിട്ടില്ല, അതിനെ ഇറങ്ങി പോകാനും സമ്മതിച്ചില്ല, അതങ്ങനെ മരണപ്പെട്ടു, അവർക്ക് നരകമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കീഴിലുള്ള ജീവികളാകട്ടെ, അതിനോട് പോലും നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം, നന്മ ചെയ്യണം എന്നീ ആയത്തിലുണ്ട്. ഇത്രയെല്ലാം പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല മുഖ്താലിനെയും ഫഖൂറിനെയും ഇഷ്ടപ്പെടുന്നില്ല. മുഖ്താൽ എന്ന് പറഞ്ഞാൽ മുതകബ്ബിർ, അഹങ്കാരിയായ ഒരു വ്യക്തി. അയാൾ എന്താണ് മുഖ്താലും ഫഹൂറും തമ്മിലുള്ള വ്യത്യാസം? ഇബ്നു ഉസൈമിൻ പറയുന്നു, മുഖ്താൽ എന്ന് പറഞ്ഞാൽ ഫി ഹയ്അതിഹി, അവന്റെ രൂപത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും, അവന്റെ നടിപ്പ്, അവന്റെ ഒരു നാട്യം, അതിലൊക്കെ ഒരു അഹങ്കാരം കാണാൻ സാധിക്കും. ഫഹൂർ എന്ന് പറഞ്ഞാൽ ഫി ഖൗലിഹി, അവൻ പൊങ്ങച്ചെടുത്ത് പറയും, നാട്യം മാത്രമല്ല ആളുകളോടൊക്കെ പറയും, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പൊങ്ങച്ചൻ പറയും. ഇങ്ങനെ പൊങ്ങച്ചൻ പറയുന്ന ആളുകളെ, ദുരഭിമാനികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞതായി കാണാം. ചില പണ്ഡിതൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ ആയത്തിന്റെ അവസാനത്തിൽ ഇങ്ങനെ പറയുന്നതിന് കാര്യമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആയത്തുകൾ പ്രത്യേകമായി അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാൻ പാടില്ല അതിന്റെ മുകളിലൊന്നും യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ. ചില ആയത്തിന്റെ അവസാനത്തിൽ ഇന്നല്ലാഹു സമീഉൻ ബസീർ, ചില ആയത്തിന്റെ അവസാനത്തിൽ ഇന്നല്ലാഹു ലതീഫുൻ ഖബീർ എന്നൊക്കെ കാണും. അത് തൊട്ടുമുകളിൽ പറഞ്ഞ ആയത്തിനോട്, തൊട്ടുമുകളിൽ പറഞ്ഞ കാര്യത്തിനോട് വളരെ ബന്ധമായിരിക്കും, അങ്ങനെ കൊടുക്കുകയുള്ളൂ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹു ലാ യുഹിബ്ബു മൻ കാന മുഖ്താല ഫഖൂറ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം പണ്ഡിതന്മാർ പറയുന്നു, ഒരാൾ ഈ മുകളിൽ പറഞ്ഞ ഇഹ്സാനുകളൊക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും മനുഷ്യന്റെ ഉള്ളിൽ എന്തുണ്ടാകും? ഒരു പൊങ്ങച്ചുണ്ടാവും. ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നവരാണ് അല്ലെ, പൊതുവെ അങ്ങനെ കാണാൻ സാധിക്കും. ആളുകൾക്ക് വരുന്ന ഒരു വിപത്താണ്, ചിലപ്പോൾ ധാരാളം സമ്പാദ്യമൊക്കെ കൊടുക്കുന്ന ആളായിരിക്കും, ഈ പറഞ്ഞതുപോലെ കുടുംബക്കാർക്ക് ഇങ്ങനെ പൈസ കൊടുക്കുന്നുണ്ടാവും, പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ടാവും, അങ്ങനെ എല്ലാത്തിനും സഹായിക്കുന്നുണ്ടാവും. പക്ഷേ അതോടൊപ്പം അവന് വലിയ കിബർ വരാൻ തുടങ്ങും, ഞാനാണ് ഇതൊക്കെ എന്റെ ഇതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നു, ചില ആളെ അത് വിളിച്ചു പറയുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ രണ്ടാൾക്കാരെയും കുറിച്ച് അള്ളാഹു പറയുക, ഇങ്ങനെ വിളിച്ചു പറയുന്ന പൊങ്ങച്ചക്കാരനെയും അതുപോലെ തന്നെ സ്വയം വലിയ കിബർ നടിക്കുന്നതും, ഈ രണ്ട് വിഭാഗത്തെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആകരുത് എന്ന് പറയാനുള്ള താക്കീതും ഇതിലുണ്ട്. ഈ നന്മകളെല്ലാം തന്നെ ചെയ്താൽ ഒമാ തൗഫീഖ് ഇല്ലാബില്ല, ഈ തൗഫീഖ് കിട്ടിയത് അള്ളാഹു തന്നതുകൊണ്ടാണ്, കാരണം അള്ളാഹു നൽകിയ റിസ്ക് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്, അള്ളാഹു നൽകിയ തൗഫീഖ് കൊണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് നിങ്ങൾ വിനയമുള്ളവരാകുക, ഇതൊക്കെ ചെയ്തു എന്നുള്ള കാരണത്താൽ നിങ്ങൾ കിബറുള്ളവരാകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനുള്ള ഹക്ക് പൂർണ്ണമായി വീട്ടിയ ആളുകളൊന്നും ആവുകയില്ല എന്നൊരു ഓർമ്മപ്പെടുത്തലും ഈ ആയത്ത് ഇങ്ങനെ അവസാനിപ്പിച്ചതിലുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. നമ്മുടെ ആയത്തിന്റെ വിഷയം, ഇതിന്റെ ഹെഡിങ്ങുമായി ബന്ധപ്പെട്ട വിഷയം നമ്മുടെ ആദ്യത്തിൽ വന്ന കാര്യമാണ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനോട് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്ന് പറയുക. നമ്മൾ വഅബ്ദുല്ലാഹ് എന്ന് പറയുന്നിടത്തൊക്കെ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ദുർവ്യാഖ്യാനിക്കുകയാണോ എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആസറാണ് പറയാനുള്ളത്. കാരണം കുല്ലു മാ വറദ ഫിൽ ഖുർആൻ ഇബാദത്തൻ അത യദുല്ലു അത്തൗഹീദ്, ഖുർആനിൽ എവിടെയെല്ലാം ഇബാദത്ത് കണ്ടാൽ തൗഹീദാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം എന്നാണ് അർത്ഥം, ഏകനാക്കുക എന്ന് പറഞ്ഞാൽ അത് മാത്രം എന്നാണ് അർത്ഥം. അതുകൊണ്ട് നമ്മൾ അതിനർത്ഥം പറയുന്നത് അതുകൊണ്ടാണ്. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ അത് അതിന്റെ അർത്ഥം നിന്നെ മാത്രം നമ്മൾ ആരാധിക്കുന്നു എന്നാണ്. അത് ആ വാക്കിൽ നിന്ന് തന്നെ കിട്ടും, തൗഹീദാണ് നഅ്ബുദു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഘടനയിൽ നിന്നും കിട്ടും. സാധാരണഗതിയിൽ അറബി ഭാഷയ്ക്കൊരു നിയമമുണ്ട്, ഒരു ക്രിയ കൊണ്ട് ആരംഭിക്കുന്ന ഒരു വാക്ക് അതിങ്ങനെ ക്രിയയാണ് ആദ്യം വരേണ്ടത്. നഅ്ബുദു, ഞാൻ ഇബാദത്ത് ചെയ്യുന്നു എന്ന് ആദ്യം വന്ന്, ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, ശേഷമാണ് നിന്നെ എന്ന് പറയേണ്ടത്. ആ നിന്നെ എന്ന് പറയുന്ന കാര്യത്തെ മുന്തിച്ചിരിക്കുകയാണ്. ഇയാക്ക എന്ന് പറയുന്ന വാക്കാണ് നിന്നെ എന്ന് പറയുന്ന വാക്ക് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മുന്തിച്ചു കഴിഞ്ഞാൽ തന്നെ മാത്രം എന്നുള്ള അർത്ഥം കിട്ടുമെന്ന് അറബി ഭാഷയുടെ നിയമമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അത്രയും അർത്ഥശങ്കം ഇല്ലാതെ വളരെ വ്യക്തമായിട്ടാണ് നേർക്കു നേരെ പറഞ്ഞത്, നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ അതിലൊന്നുമില്ല, പിന്നെ വേറെ ഇബാദത്തായ ദുആയില്ല, സഹായ തട്ടയില്ല, പരമേൽപ്പിക്കില്ല, പേടിക്കലില്ല, പ്രതീക്ഷയില്ല അള്ളാഹുവിനോട് മാത്രമല്ലാതെ എന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ ആയത്തിൽ ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്, തൗഹീദിന്റെ നിർബന്ധമാണെന്ന് അറിയിക്കുന്ന ഒരായത്താണ്. അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അൻആമിലെ 151-ാമത്തെ ആയത്ത് അതിൽ കാണാൻ സാധിക്കും. വഖൗലുഹു, ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കൊടുക്കുന്നു, ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും അല്ലാ തുശ്രികു ബിഹി ഷൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ ولا تقتلوا اولادكم من املاق نحن نرزقكم واياهم ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله الا بالحق ذلك وصاكم به لعلكم تعقلون الله سبحانه وتعالى ഒരുപാട് വസിയത്തുകൾ, ഉപദേശങ്ങൾ നൽകുന്ന ഒരു ആയത്താണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ആയത്തുൽ വസായ എന്നൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വസിയത്തുകളുള്ള ആയത്ത്, ഒന്നിലധികം വസീയത്തുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തുടക്കത്തിൽ പറയുന്നത് എന്താണ്? ഖുൽ നബിയെ പറയുക, താലോ, നിങ്ങൾ ഇങ്ങോട്ട് വരിക. എന്തിനാണ്? അത്തുലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ റബ്ബ് എന്താണ് നിങ്ങൾക്ക് ഹറാമാക്കിയത് എന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം. കാരണം റബ്ബ് സുബ്ഹാനഹു വതാലക്കാണ് ഇന്ന കാര്യം ഹറാമാണെന്നും ഇന്ന കാര്യം ഹലാലാണെന്നും എല്ലാം തീരുമാനിക്കാനുള്ള അവകാശം അവര് മാത്രമാണ്. അപ്പൊ നിങ്ങളുടെ റബ്ബ് ഹറാമാക്കിയ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല ഏറ്റവും വലിയ വലിയ ഹറാമുകൾ എണ്ണി പറയുകയാണ്. അതിൽ ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത് അല്ലാ തുശ്രിഖു ബിഹി ശൈആ, നിങ്ങൾ അവരിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. അതാണ് ഏറ്റവും വലിയ ഹറാം. ഹറാമുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഹറാമ് പലിശ കൊടുക്കുക, വ്യഭിചരിക്കുക, ഒരു വ്യക്തിയെ കൊല്ലുക അല്ല, ഇതൊക്കെ കടുത്ത ഹറാമുകളാണ്. അതിന്റെ ഹറാമ് കുറക്കാനല്ല, പക്ഷെ അതിനേക്കാളും കടുത്തതാണ് ശിർക്ക് ചെയ്യുക എന്നുള്ളത്. ആളുകൾക്ക് പലപ്പോഴും ബറാഅത്തിനെ കുറിച്ച് അഥവാ ബന്ധവിച്ഛേദനത്തെ കുറിച്ച് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത സാധിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഒരാളോട്, ഒരു മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തിയോട് നമുക്ക് ബന്ധവിച്ഛേദനം വേണം, അവരോട് നമുക്ക് സ്നേഹം പാടില്ല എന്ന് പറയും. പലപ്പോഴും പല ആളുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. എന്നാൽ അവരോട് ഒരു കഞ്ചാവ് വലിക്കുന്ന ഒരു വ്യക്തി, കള്ളു കുടിക്കുന്ന ഒരു വ്യക്തി, വ്യഭിചരിക്കുന്ന ഒരു വ്യക്തി, ഇവരോട് ബന്ധവിച്ഛേദനം വേണമെന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് അവർക്ക് ഉൾക്കൊള്ളുന്നുണ്ട്. അവർ കാരണം തൗഹീദും ശിർക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഏറ്റവും വലിയ തിന്മ ചെയ്യുന്നവരോടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അകലം പാലിക്കേണ്ടത്. അകലം പാലിക്കേണ്ടത് എന്ന് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് അവരോട് എന്തെങ്കിലും അതിക്രമം കാണിക്കാമെന്നോ അവരോട് അന്യായം പ്രവർത്തിക്കാമെന്നോ ഒന്നൊന്നുമല്ല. മറിച്ച് നമുക്ക് മാനസികമായി യാതൊരു സ്നേഹം ഉണ്ടാകാൻ പാടില്ല. നമുക്ക് കഞ്ചാവ് വലിക്കുന്ന ഭാര്യ, കള്ളു കുടിച്ചു എന്ന ഭാര്യയെ തല്ലുന്ന, അതുപോലെ തന്നെ പലിശക്കെടുക്കുന്ന വട്ടിപ്പലിശക്കാരൻ, ഇങ്ങനെയുള്ള തോന്നിവാസികളെയും താന്തോന്നികളെയും നമുക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കുന്നില്ലേ? അതിനേക്കാളും വലിയ കടുത്ത പാപം ചെയ്യുന്ന, ശുർക്ക് ചെയ്യുന്ന ആളുകളെയും നമുക്കൊരിക്കലും തന്നെ മനസ്സുകൊണ്ട് അവരോട് ഇഷ്ടപ്പെടാൻ സാധിക്കുകയില്ല. എന്നാൽ നാം ആവർത്തിച്ചു പറയുന്നു, പല പ്രശ്നങ്ങളും ആളുകൾ ഇത്തരം വാക്കുകളിലൂടെ ഉണ്ടാക്കുന്നതിന് ആവർത്തിച്ചു പറയുന്നു. അതിന്റെ അർത്ഥം ഒരിക്കലും അവരോട് എന്തെങ്കിലും അന്യായമായി പ്രവർത്തിക്കുക എന്നോ അവരെ എന്തെങ്കിലും കാണുന്നിടത്ത് വെച്ച് എടുത്ത് അടിക്കുക എന്നോ ഒന്നൊന്നും യാതൊരു അർത്ഥവുമില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വതാല വിലക്കിയിട്ടുള്ള കാര്യവുമാണ് ലുൽമ് ചെയ്യുക എന്നുള്ളത്. അത് മുസ്ലിമിനോടാകട്ടെ, കാഫിറിനോടാകട്ടെ, ഒരാളോട് പോലും ലുൽമ് ചെയ്യുക, അതിക്രമം പ്രവർത്തിക്കുക എന്നുള്ളത് ദീനുൽ ഇസ്ലാമിൽ പാടില്ലാത്ത കാര്യമാണ്. നാം പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വതാല ഹറാമാക്കിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യമായിട്ട് പറഞ്ഞത് എന്താണ്? അല്ലാ തുശ്രിഖു ബിഹി ശൈആ, ഹറമ റബ്ബുക്കും എന്ന് പറഞ്ഞ ഒന്നാമതായി എണ്ണിയത് അല്ലാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അള്ളാഹു ഏറ്റവും വലിയ അക്രമമായിട്ട് അതാണ് പഠിപ്പിച്ചത്. തീർച്ചയായും ശിർക്ക് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ അക്രമമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതായി അള്ളാഹു പറഞ്ഞു വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഇഹ്സാൻ കാണിക്കുക. രണ്ടു തവണ നമ്മൾ രണ്ട് ആയത്തുകളിൽ കണ്ട കാരണത്താൽ അത് വീണ്ടും വിശദീകരിക്കുന്നില്ല. മൂന്നാമതായി പറഞ്ഞു വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖ്, ദാരിദ്ര്യഭയത്താൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊന്നുകളയരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്. സൂറത്തുൽ ഇസ്രായിലും ഇതേപോലത്തെ ഒരു ആയത്ത് വന്നിട്ടുണ്ട്, വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖ്, ദാരിദ്ര്യത്തെ പേടിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ആയത്തിന്റെ ശേഷം പറയുന്നു വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖിൻ നഹ്നു നർസുഖുക്കും വഇയാഹും, നാമാണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത്, അവർക്കും ഉപജീവനം നൽകുന്നത്. അള്ളാഹു നമുക്കോട് പറയുന്ന ഇപ്പൊ ഖുർആനിൽ ഇതേ ആയത്ത് സൂറത്തുൽ ഇസ്രായിലും ഉണ്ട്. അപ്പോൾ അത് ആയത്തിൽ ഖുർആനിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഖുർആനിൽ ആവർത്തനമില്ല. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ ഉദ്ദേശിക്കുന്ന രണ്ടിലും അതിന്റെ ഉസ്ലൂബിൽ, അതിന്റെ ശൈലിയിൽ വ്യത്യാസമുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ദാരിദ്ര്യം കാരണത്താൽ നിങ്ങൾ കുട്ടികളെ കൊല്ലാൻ പാടില്ല, നാമാണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത്, അവർക്കും ഉപജീവനം നൽകുന്നത്. ഇസ്രായേൽ പറഞ്ഞു വലാ തഖ്തുൽ ഔലാദകും ഖശ്യത ഇംലാഖ്, നിങ്ങൾ ദാരിദ്ര്യം ഭയന്നുകൊണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് ദാരിദ്ര്യമില്ല, ഇനി കുട്ടികൾ വന്നാൽ നിങ്ങൾ ദാരിദ്ര്യത്തിലാവും എന്ന ഭയന്നുകൊണ്ട് നിങ്ങൾ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. ശേഷം പറയുന്ന കാര്യം വളരെ വ്യക്തമാണ്, ഇപ്പോൾ ദാരിദ്ര്യമുണ്ട് എന്നാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ സൂറത്തുൽ അൻആം ആയത്തിൽ. അതുകൊണ്ട് അവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല ആദ്യം പറഞ്ഞു നഹ്നു നർസുഖുക്കും, നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത് ഞാനാണ്, നിങ്ങൾ ദാരിദ്ര്യത്തിലാവുകയില്ല, നിങ്ങൾക്ക് റിസ്ക് നൽകും. അതുപോലെ തന്നെ വഇയാഹും, അവർക്കും നൽകും. ഇനി ഇവർ നേരത്തെ പറയുന്നത്, രണ്ടാമത് പറഞ്ഞത് അവർക്ക് ഹശ്യത്ത് ഇംലാഖേ ഉള്ളൂ, ഇപ്പോൾ ദാരിദ്ര്യമില്ല. അവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല ആദ്യം അവരുടെ കാര്യം പറഞ്ഞു, കാരണം ഇപ്പോൾ നിങ്ങൾക്ക് പേടിയില്ല, നിങ്ങൾ ആശ്വസിപ്പിക്കേണ്ടതില്ല. നഹ്നു നർസുഖുഹും, അവർക്ക് നാം ആണ് റിസ്ക് നൽകുന്നത്, വയ്യാക്കും നിങ്ങൾക്കും നൽകും എന്ന് പറഞ്ഞു. അതിന്റെ വ്യത്യാസം കാണാൻ സാധിക്കും. ഇവിടെ ഇവർക്ക് ഇപ്പോൾ തന്നെ ദാരിദ്ര്യമാണ്, അതുകൊണ്ട് ഇവരോട് നിങ്ങൾക്ക് ആദ്യം റിസ്ക് നൽകുന്ന കാര്യം ഓർമ്മപ്പെടുത്തിയിട്ട് ഇനി വരാൻ പോകുന്ന കുട്ടികളെ പറഞ്ഞു. മറ്റവർക്ക് ഇനി ഉണ്ടാകുമെന്നുള്ള പേടിയേ ഉള്ളൂ, ഇപ്പൊ ഇല്ല. അതുകൊണ്ട് ആദ്യം തന്നെ ആ പേടി വേണ്ട, അവർക്ക് നാമാണ് റിസ്ക് നൽകുന്നത്, നിങ്ങൾക്കും റിസ്ക് നൽകും എന്നുള്ള സുബ്ഹാനഹു വതാല ഓർമ്മപ്പെടുത്തി. ഇതിന്റെ ആയത്തിൽ ദാരിദ്ര്യം പറ്റാൽ എന്ന് പറഞ്ഞതിനാൽ അതിനൊരു മഫ്ഹൂമില്ല, അതിൽ നേരെ എതിരായിട്ട് മനസ്സിലാക്കാൻ പാടില്ല. ദാരിദ്ര്യ ഭയം ഇല്ലെങ്കിൽ കൊല്ലാം എന്ന് അതിന്റെ അർത്ഥമല്ല. ഇവിടെ അറബികൾ പൊതുവെ ദാരിദ്ര്യത്തിൽ അന്ന് ഉണ്ടായിരുന്ന കൗമൊക്കെ അങ്ങനെ കൊന്നതിനാൽ അത് എടുത്തു പറഞ്ഞുവെന്ന് മാത്രം. കുട്ടികളെ ഒരു നിലക്കും കൊല്ലാൻ പാടില്ല, കുട്ടികളെ കൊല്ലുക എന്നുള്ളത് ഒരു നിലക്കും പാടില്ല. അതിന് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും പ്രത്യേക ടെക്നിക്കൽ ടേം പറഞ്ഞാലും അത് ദീനുൽ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. കുട്ടികളെ അങ്ങനെ അന്യായമായി അബോർഷൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് ആണിനും പെണ്ണിനും ഒക്കെ റിസ്ക് നൽകുന്നത് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. നഹ്നു നർസുഖുഹും വഇയാഹും, നിങ്ങൾക്കും അവർക്കും എല്ലാം റിസ്ക് നൽകുന്നവൻ ഞാൻ തന്നെയാണ്. വലാ തഖ്റബുൽ ഫവാഹിഷ, അടുത്തത് പറയുന്നു വലാ തഖ്റബുൽ ഫവാഹിഷ, നിങ്ങൾ ഫാഹിഷത്തുകൾ നീചവൃത്തികൾ നിങ്ങൾ അത് പ്രവർത്തിക്കരുത്. ഫാഹിഷത്ത് എന്ന് കൊണ്ട് പൊതുവെ ഉദ്ദേശിക്കുന്നത് വ്യഭിചാരമായിരിക്കും. പൊതുവെ ഫാഹിഷത്ത് എന്ന് പറയുന്നത് വ്യഭിചാരമാണ്. അതുപോലെ വ്യഭിചാരത്തോട് ചേർക്കപ്പെടാവുന്ന എല്ലാ നീചവൃത്തികളും അതിൽ ഉൾപ്പെടും. വ്യഭിചാരത്തോട് ചേർക്കപ്പെടാവുന്ന സകല കാര്യങ്ങളും അതിൽ ഉൾപ്പെടും. അത് ചെയ്യരുത് എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്, മറിച്ച് വലാ തഖ്റബു അൽ ഫവാഹിഷ്, അതിനോട് അടുത്തുപോലും പോകരുത് എന്നാണ്. അതുകൊണ്ട് വ്യഭിചാരം മാത്രമല്ല ഹറാമാകുന്നത്, വ്യഭിചാരം സംഭവിക്കാൻ സാധ്യതയുള്ള സകല വാതിലുകളും ഹറാമാണ് എന്ന് മനസ്സിലാക്കണം. എന്തൊക്കെ കാരണങ്ങൾ സംഭവിച്ചാൽ വ്യഭിചാരം സംഭവിക്കുമോ അതെല്ലാം ഹറാമാണ് എന്ന് ഇതിൽ നിന്നും അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ദീനുൽ ഇസ്ലാമിൽ ഒരു പെണ്ണിന് മഹറമില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. അത് വേറെ ഹദീസിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു പെണ്ണ് ഒരു മഹറമില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല. ഇത്ര ആളുകളാണ് അത് വളരെ നിസ്സാരമായി കാണുന്നത്, പിന്നീട് അവർ ഖേദിക്കുന്നത്. അതുപോലെ തന്നെ ആണും പെണ്ണും കൂടി കലർന്നുകൊണ്ട് ഇരിക്കാൻ പാടില്ല. ഒരാണും ഒരു പെണ്ണും ഉണ്ടെങ്കിൽ മഹറമായ ഒരാളില്ല എങ്കിൽ അവിടെ മൂന്നാമത് പിശാചുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ഒരാണും പെണ്ണും അവർ ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ മൂന്നാമതായി അവിടെ പിശാചുണ്ടാകും, അത് പാടില്ല. അപ്പൊ ആണും പെണ്ണും കൂടിക്കലർന്നുകൊണ്ട് ഉള്ള എന്ത് സമ്പ്രദായമാകട്ടെ അത് ഹറാമാണ് എന്ന് അറിയിക്കാൻ ഈ ആയത്ത് തന്നെ മതി. കാരണം ഫവാഹിഷിലേക്ക് എത്തുന്ന നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് പറയാൻ സാധിക്കുമോ? ആണും പെണ്ണും കൂടിക്കലർന്ന അത് വിദ്യാഭ്യാസമാകട്ടെ, അത് ജോലി സ്ഥലങ്ങളാകട്ടെ, എത്രയോ നമ്മൾ കേൾക്കുന്നുണ്ട്. കേൾക്കാത്തതായിരിക്കും കൂടുതൽ. അത് ഹറാമാണെന്ന് അറിയിക്കാൻ ഈ ആയത്ത് വളരെ വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വലാ തഖ്റബു, നിങ്ങൾ അതിനോട് സമീപിക്കാൻ പാടില്ല എന്ന്, അല്ലാതെ വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. വലാ തസ്നു എന്നല്ല ഇതിൽ പറഞ്ഞിട്ടുള്ളത്. വലാ തഖ്റബുൽ ഫവാഹിഷ്, നിങ്ങൾ ഫവാഹിഷ്തായ കാര്യത്തെ അതിനോട് സമീപിക്കാൻ പാടില്ല. എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അവിടുന്ന് മാറി നിൽക്കണം. അന്യപുരുഷന്മാരെ പുരുഷന്മാരോട് പറഞ്ഞില്ലേ ഇയാക്കും ഇയാക്കും ദുഹൂൽ അലൻ നിസ, നിങ്ങൾ സ്ത്രീകളുടെ അടുക്കലേക്ക് പ്രവേശിക്കുന്നത് ശ്രദ്ധിക്കണം എന്ന് പുരുഷന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഭർത്താവിന്റെ അനിയന്മാരെയും അതുപോലെ തന്നെ അവരുടെ അടുപ്പ ബന്ധുക്കളുടെയും ജ്യേഷ്ഠന്മാരെയൊക്കെ സ്ത്രീകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഇത് ഈ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ സ്ത്രീകളുടെ അടുക്കലേക്ക് പ്രവേശിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾ സഹാബികൾ ചോദിക്കുകയുണ്ടായി എന്താണ് ഹമ്മിന്റെ, അവരുടെ അർത്ഥം എന്താണ്, അത് ഹമ്മിന്റെ വിഷയത്തിൽ എന്താണ്, ഭാര്യയുടെ അടുപ്പ കുടുംബക്കാർ അല്ലെങ്കിൽ ഭർത്താവിന്റെ അടുത്ത കുടുംബക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവേശിക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽഹമ്മു അൽ മൗത്ത്, ഭർത്താവിന്റെ അടുപ്പ കുടുംബക്കാർ അത് മൗത്താണ്, മരണതുല്യമാണ്. കാരണം അടുപ്പക്കാരാകുമ്പോൾ പൊതുവെ കല്യാണ ബന്ധമില്ല എങ്കിൽ പോലും ആളുകൾക്ക് ഒരു സംശയം പെട്ടും വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് അത് പാടില്ല. നമ്മുടെ നാടുകളിൽ വളരെയധികം കുറഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇന്നും അത് വളരെ കൃത്യമായി പാലിക്കുന്നത് നമുക്ക് അറബ് സമൂഹത്തിൽ കാണാൻ സാധിക്കും. എത്രയോ ആളുകൾ അവരുടെ ഭർത്താവിന്റെ അനിയനെ ചിലപ്പോ നേരിട്ട് കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരെ, കാരണം അത്ര അങ്ങനെയാണ് അവർ കാണുന്നത്. ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് സഹാബത്ത് തൊട്ട് ഇന്ന് വരെ പിന്തുടർന്നിട്ടുള്ള രീതി അതെയാണ്. സ്വന്തം ഭാര്യ, ഭർത്താവിന്റെ ഭാര്യയുടെ അനിയത്തിയെ അല്ലെങ്കിൽ ജ്യേഷ്ഠത്തിയെ ഇവരൊക്കെ കൂടെ യാത്ര ചെയ്യുക, ഇവരെ കൂടെ ഭക്ഷിക്കുക, ഇവരെ കൂടെ ഉല്ലാസങ്ങൾ പങ്കിടുക, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്ന് വ്യാപകമായിട്ടുണ്ട്. ഇത് പാടില്ലാത്തതാണ്, ഹദീസിന് എതിരായിട്ടുള്ളതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്ക് എതിരായിട്ടുള്ള കാര്യമാണ്. അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. വല തഖ്റബുൽ ഫവാഹിഷ്, മ്ലേച്ഛവൃത്തികളെ നിങ്ങൾ സമീപിച്ചു പോകാൻ പാടില്ല. മ്ലേച്ഛവൃത്തികൾ ചിലത് വഹറമിൻഹ വമാബത്തൻ, ചിലത് വളരെ പ്രകടമായി കാണാൻ പറ്റുന്നതുണ്ടാകും, ചിലത് അത് ഗോപ്യമായിരിക്കും. ഇതിനെ പല നിലക്കും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു മാ ളഹറ ഫുഹ്ഷുഹു, ചിലത് അതിന്റെ ഫാഹിഷത്ത് വളരെ വ്യക്തമായതായിരിക്കും, ചിലത് അങ്ങനെ വ്യക്തമായിരിക്കില്ല. ചിലത് ജനങ്ങളിൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ചിലത് ജനങ്ങളിലെ എല്ലാവർക്കും അറിയുന്നതായിരിക്കില്ല. അങ്ങനെ ധാരാളം വിശദീകരണങ്ങൾ ഇതിന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാഹിഷത്ത് എല്ലാവരും ഒരേ നിലയിലല്ല, ചിലത് ചില മ്ലേച്ഛവൃത്തികൾ ശിക്ഷ കൂടുതലുള്ളതായിരിക്കും, ചിലത് ശിക്ഷ കുറഞ്ഞതായിരിക്കും. അപ്പൊ ഗോപ്യമായതാകട്ടെ, വ്യക്തമായതാകട്ടെ, ഇതിലൊന്നിനെയും നിങ്ങൾ സമീപിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നു. പിന്നീട് പറഞ്ഞു, വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ന്യായപ്രകാരമല്ലാതെ അല്ലാഹു ഹറാമാക്കിയ ഒരു ശരീരത്തെ നിങ്ങൾ കൊന്നുപോകാൻ പാടില്ല, കൊല്ലാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ അല്ലാഹു ഹറാമാക്കി മനുഷ്യന്മാരെ കൊല്ലുക എന്നുള്ളത്, പക്ഷേ ഇല്ലാ ബിൽ ഹഖ്, ഹഖ് കൊണ്ടല്ല, ഹഖ് കൊണ്ട് ചിലപ്പോൾ കൊല്ലേണ്ടി വരും. അത് ചില ആളുകൾക്ക്, എല്ലാവർക്കും എല്ലാവരെയും കൊല്ലാമെന്നല്ല, ചില ആളുകൾക്ക് കൊല്ലപ്പെടേണ്ടവരാണ്. ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ദമു ഉമ്രി മുസ്ലിമിൻ ഇല്ലാ ബി ഇഹ്ദാ സലാസ, ഒരു മുസ്ലിമിന്റെ രക്തം മൂന്നാലൊരു കാര്യത്തിലൂടെ അല്ലാതെ അത് ആ രക്തം ചീന്തപ്പെടാൻ പാടില്ല. അന്നഫ്സു ബിന്നഫ്സ്, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അതിന് പകരമായി കൊല്ലാം. വസയ്യിബു സാനി, കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തി വ്യഭിചരിക്കുകയാണെങ്കിൽ അവൻ കൊല്ലപ്പെടും. വത്താരിഖു ദീനിഹി അൽ മുഫാരിഖു ജമാഅ, ദീനുൽ ഇസ്ലാമിൽ നിന്ന് മുർത്തദായി പോയ ആളുകൾ, ഇവരെ മൂന്ന് പേരെയും കൊല്ലാം. പക്ഷെ എല്ലാവരും കൊല്ലാൻ പറ്റുമോ? പാടില്ല. ദീനുൽ ഇസ്ലാമിന്റെ ഭരണം ഉള്ള സ്ഥലത്ത് ആ ഭരണാധികാരിക്ക്, ഭരണമുള്ള സ്ഥലത്ത് എല്ലാവരും എന്നാൽ പോലും എല്ലാവരും കൊല്ലാൻ പറ്റൂല. ഇപ്പൊ സൗദി അറേബ്യയിലെ ഒരു വിചാരി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പോയി അയാളെ കൊല്ലാൻ പറ്റൂല, മറിച്ച് അവിടുത്തെ ഭരണാധികാരിയാണ്. അപ്പൊ പിന്നെ ഭരണമില്ലാത്ത സ്ഥലത്ത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അപ്പോൾ അങ്ങനെ ദീനുൽ ഇസ്ലാമിന്റെ ശരീഅത്ത് നടപ്പാക്കുന്ന ഭരണാധികാരികൾ അവർ ചെയ്യുന്ന കാര്യമാണ് അന്നഫ്സു ബിന്നഫ്സ്, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ തിരിച്ച് അയാളെ കൊല്ലാൻ ദീനുൽ ഇസ്ലാമിൽ ഹക്കുണ്ട്. ആ ഹക്ക് നിർബന്ധമായി നടപ്പാക്കണം എന്നില്ല, ചില ആൾക്ക് അഫൂ ചെയ്തു കൊടുക്കാം. വമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഅൻ, നിങ്ങളുടെ കൊന്ന ആളെ കുറിച്ചിട്ട് പറഞ്ഞതാണ്, സഹോദരനെ നിങ്ങൾ വിട്ടുകൊടുക്കുകയാണ് എങ്കിൽ നല്ലത് തന്നെ, പക്ഷെ നിങ്ങൾക്ക് ഹക്കുണ്ട്. നിങ്ങളുടെ അടുപ്പക്കാരൊരാൾ കൊന്നു കഴിഞ്ഞാൽ അതിന് കുടുംബക്കാർക്ക് കോടതിയിൽ പോയി അവർക്കെതിരെ പരാതി കൊടുത്ത് അങ്ങനെ കോടതി ഇവരെ കൊല്ലും. ഇങ്ങനെ ദീനുൽ ഇസ്ലാമിൽ ഇത്തരത്തിലുള്ള നിയമങ്ങളെല്ലാം തന്നെ വളരെ മസ്ലഹത്തുള്ളതാണ്, അറിയപ്പെട്ട കാര്യമാണ്. ഇവിടെ കഠിനമായ കൊലകൾ നടക്കുന്ന സമയത്ത് പലപ്പോഴും നിങ്ങൾ ചർച്ചകൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെ ഇങ്ങനത്തെ ശിക്ഷ വേണം, കൊന്ന ഉടൻ തന്നെ കൊല്ലുന്ന ശിക്ഷ വേണം, എന്നാലും ഇതൊക്കെ നിൽക്കുകയുള്ളൂ അല്ലെ. ആളുകൾ ഭാര്യയെ കൊന്നു, പാമ്പിനെ കൊത്തി കൊല്ലുക, അല്ലെങ്കിൽ ആ രൂപത്തിൽ കത്തി കൊണ്ട് വിഷം കൊടുത്തു കൊല്ലുക. അപ്പൊ ആളുകൾ പറയും, അങ്ങനെ കഠിനമായ എന്തെങ്കിലും കൊലപാതകങ്ങൾ കാണുമ്പോൾ ആൾക്കാർ പറയും, ഇതിന് ഇസ്ലാമിന്റെ ശിക്ഷ ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഒരാളും തലവുക്കുകയില്ല, കൊന്നു കഴിഞ്ഞാൽ കൃത്യമായ തെളിവുകളോടുകൂടി പിടിച്ചാൽ അവന്റെ തലയും കൂടി പോകുമെന്ന് കണ്ടാൽ അന്യായമായി ഒരു മനുഷ്യനും കൊല്ലപ്പെടുകയില്ല. അപ്പൊ മനുഷ്യന്മാരുടെ മൊത്തത്തിലുള്ള മസ്ലഹത്തിന് വേണ്ടിയിട്ടാണ് ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ, അതല്ലാതെ ഒരിക്കലും അതിലൊരു യാതൊരു അതിക്രമവുമില്ല. എങ്ങനെയാണ് അതിക്രമം ഉണ്ടാകുക? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളാണ്. അതുപോലെ തന്നെ വ്യഭിചാരി, വ്യഭിചാരി കല്യാണം കഴിഞ്ഞവനാണെങ്കിൽ അവനെ കൊല്ലും, കല്യാണം കഴിയാത്തവനാണെങ്കിൽ അവന് അടിയാണ് ഉണ്ടാകുക, 80 അടിയാണ് ഉണ്ടാകുക. കല്യാണം കഴിഞ്ഞവനാണെങ്കിൽ അവൻ കൊല്ലപ്പെടും. അവൻ കല്യാണം കഴിഞ്ഞ് പിന്നീട് ഇനിയിപ്പോ ഡൈവോഴ്സായി ഭാര്യയില്ല എന്നുള്ളത് കൊണ്ടൊന്നും പരിഗണിക്കുകയില്ല. കല്യാണം ഒരു തവണ കഴിഞ്ഞവനാണെങ്കിൽ അവനും കൊല്ലപ്പെടും. അതുപോലെ തന്നെ ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന ആളുകളെ ദീനുൽ ഇസ്ലാം ഭരണാധികാരികൾക്ക് കൊല്ലാനുള്ള അവകാശമുണ്ട്. കാരണം അതിലും ഒരുപാട് മസ്ലഹത്തുണ്ട്. ഇങ്ങനെ ഒരു നിയമം പേടിച്ചിട്ടെങ്കിലും ഇപ്പൊ ദീനിൽ നിന്ന് പുറത്തു പോയിട്ടില്ലെങ്കിൽ അതുകൊണ്ടുള്ള ഗുണമായിരിക്കാണ് ഭരണാധികാരിക്കാണോ? അല്ല, ഇവന് തന്നെയാണ്. ഇവൻ ദീനിൽ തന്നെ ഉറച്ചു നിൽക്കും, പുറത്തു പോയാൽ കൊല്ലപ്പെടുമെന്നുള്ള പേടിയുണ്ടാവും, ഇവനെ ഉറച്ചു നോക്കും. അങ്ങനെ വല തമൂത്തുന്ന ഇല്ല അന്തു മുസ്ലിമോ, നിങ്ങൾ മുസ്ലിമിങ്ങളല്ലാതെ ആയി മരണപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന ഹക്കാവിന് പാലിക്കാൻ പറ്റും, സ്വർഗത്തിൽ പോകാൻ പറ്റും. ഇവൻ ഈ ദീനിൽ നിന്ന് പുറത്തു പോയ ഇവൻ എന്താ സംഭവിക്കുക? ഇവൻ നരകത്തിലായിരിക്കും, കാലാകാലം നരകത്തിൽ കത്തി എരിയേണ്ട അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കാരണമാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ ദീനിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കൊല്ലപ്പെടുമെന്നുള്ളത്. കാരണം ആഹിറത്തുമായി തട്ടിച്ച് ചിന്തിക്കാത്തതുകൊണ്ട് ഇത് വലിയ ദുൽമല്ലേ, അതിക്രമമല്ലേ എന്നൊക്കെ ആൾക്കാർ പറയും. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു റഹ്മത്താണ്, അള്ളാഹിനോടൊക്കെ ഇങ്ങനെയൊന്നും നിയമം ഉണ്ടാക്കാതെ ആ ദീനിന്ന് പുറത്തു പോകുന്നവരൊക്കെ പുറത്തു പോട്ടെ, അവരെ പിടിച്ച് എല്ലാവരും നരകത്തിലിടാം, അള്ളാഹുവിന് അങ്ങനെ ചെയ്യാം, ഇതുപോലും അള്ളാഹുവിന്റെ റഹ്മത്താണ്, നിങ്ങൾ ദീനിൽ നിന്ന് പുറത്തു പോയാൽ നിങ്ങൾ കൊല്ലപ്പെടും. അങ്ങനെയെങ്കിലും പേടിച്ചിട്ട് എന്ത് ചെയ്യും? അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ അവൻ പുറത്തു പോകാതെ മുസ്ലിം ആയിക്കൊണ്ട് തന്നെ ജീവിക്കാൻ പരിശ്രമിക്കും, അത് അവന് ഹൈറാണ്. അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഇവനെ ദുനിയാവിൽ മുസ്ലിമായില്ലാത്തവനെ കൊന്ന് അള്ളാഹുവിന് എന്ത് കിട്ടാനാണ്? അള്ളാഹു മനുഷ്യന്മാരുടെ റഹ്മത്ത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യവാനായിക്കൊണ്ടല്ലാതെ അള്ളാഹുവിന്റെ റസൂലിനെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ചില ആളുകൾ ഇതൊക്കെ എടുത്തിട്ട് ഉദ്ധരിക്കും. ഇതാ കണ്ടില്ല, ഇസ്ലാമിന് പുറത്തു പോകുമ്പോൾ കൊല്ലാനെ പറയും, ഇതെന്ത് റഹ്മത്താണ്? അവർക്ക് യഥാർത്ഥത്തിലുള്ള റഹ്മത്ത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. യഥാർത്ഥത്തിലുള്ള റഹ്മത്ത് എന്ന് പറഞ്ഞാൽ, കാരുണ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും സമ്പത്ത് കൊടുക്കുക, ഇവിടെ നല്ല രൂപത്തിൽ വിഭവങ്ങൾ കൊടുക്കുക എന്നല്ല, സ്വർഗത്തിൽ പ്രവേശിക്കുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുക, അതിനുള്ള മാർഗമാണിത്. നിങ്ങൾ നരകത്തിൽ പ്രവേശിക്കരുത്, കാലാകാലമായിരിക്കും നിങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുകയില്ല. ഇവിടുത്തെ ചൂടിനേക്കാളും എത്രയോ കഠിന ചൂടാണ്. നിങ്ങൾ മുസ്ലിമായി കൊണ്ട് മരണപ്പെടൂ. എങ്കിൽ നിങ്ങൾക്ക് തിന്മകൾ സംഭവിച്ചാൽ പോലും നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ശാശ്വതമായി സ്വർഗത്തിൽ പ്രവേശിക്കും. എന്നാൽ അതല്ലാത്ത ദീനിൽ നിന്ന് തെറ്റി മരിച്ചുപോയ മരണപ്പെടുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും? അവന് എല്ലാം കൊണ്ടും ഖബർ തൊട്ട് അങ്ങോട്ട് അനന്തമായ കാലാകാലമായ ശിക്ഷയായിരിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് അല്ലാഹു സുബ്ഹാനഹു വതാലയുടെ താക്കീദാണ്. നിങ്ങൾ മുസ്ലിമായാൽ മുസ്ലിമായി കൊണ്ട് തന്നെ നിൽക്കുക. അതുപോലെ തന്നെ ഇവൻ ഇങ്ങനെ ദീൻ കൊണ്ട് കളിക്കാൻ തുടങ്ങിയാൽ ആളുകൾക്കൊക്കെ, വിശ്വാസം കുറഞ്ഞ ആളുകൾക്കൊക്കെ അത് എന്ത് ചെയ്യും? പ്രയാസമുണ്ടാക്കും. അപ്പൊ അതെല്ലാം സൂക്ഷിക്കുന്നതിന് വേണ്ടി, സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പൊ അപ്പോൾ മാത്രമേ കൊല്ലാൻ പാടുള്ളൂ. അതന്നെ ആരാണ് കൊല്ലാൻ പാടുള്ളൂ? ഇസ്ലാമിക ഭരണകൂടമുള്ള ഭരണാധികാരികൾക്ക് മാത്രം അവകാശമുള്ള കാര്യമാണ്. അതല്ലാത്ത ആളുകൾ ഒരാളെയും കൊല്ലാൻ പാടില്ല. മുസ്ലിമിനെയും കൊല്ലാൻ പാടില്ല, കാഫിറിനെയും കൊല്ലാൻ പാടില്ല. നമ്മൾ പരസ്പരം ഒരു ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിന് ആ നാട്ടിലെ കാഫിറിനെ അന്യായമായി കൊല്ലാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തു തന്നെ ഉണ്ടായാലും നമുക്ക് ആയുധമെടുക്കാനോ പോരാടാനോ ഇവിടെ അവകാശമില്ല. കാരണം ഒരു അഹദിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്, ഒരു ഉടമ്പടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ കൊല്ലാൻ പാടില്ല. അതുപോലെ തന്നെ ഇസ്ലാമിക രാജ്യത്ത് ദിമ്മികൾ ഉണ്ടാവും, അവിടെ കാഫിറുകൾ ഉണ്ടാവും, ജോലിക്കും അതുപോലെ പല ആവശ്യങ്ങൾക്കും വരുന്ന അവരെയും ഇസ്ലാമിക ഭരണകൂടം ഒരിക്കലും കൊല്ലുകയില്ല. നമ്മൾ കാണുന്നതാണ്, എത്രയോ ആളുകളുണ്ട്, അവർക്ക് അറിഞ്ഞിട്ട് പോലും അവരതിനെതിരെ ഒന്നും ചെയ്യുകയില്ല. അതുപോലെ തന്നെയുള്ള ആളുകളെല്ലാം ഇതിൽ നിന്നും ഒഴിവാണ്. അതുകൊണ്ട് ഹക്ക് ഇല്ലാ ബി ഹക്കിൽ എന്നുകൊണ്ട് ഉദ്ദേശിച്ചാൽ വല തഖ്തുലു നഫ്സ അല്ലതി ഹറമ ഇല്ലാ ബിൽ ഹഖ്, ന്യായപ്രകാരം അഥവാ അല്ലാഹുവും റസൂലും പറഞ്ഞ ഹക്ക് അത് പ്രകാരമല്ലാതെ നിങ്ങൾ ഒരാളെയും കൊല്ലാൻ പാടില്ല എന്നാണ് അർത്ഥം. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ദാലിക്കും വസാഖും ബിഹി ലഅല്ലകും തഅഖിലൂൻ. നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി അള്ളാഹു നൽകിയ വസീയത്തുകളാകുന്നു ഇത് എന്ന് പറഞ്ഞു. വസീയത്ത് എന്ന് പറഞ്ഞാൽ ബലവത്തായ ഉപദേശത്തിനാണ് വസീയത്ത് എന്ന് പറയുന്നത്. സാധാരണ നസീഹത്ത് എന്ന് പറഞ്ഞ ഉപദേശം, വസീയത്ത് എന്ന് പറഞ്ഞ ബലവത്തായ ഉപദേശം. നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ബലവത്തായ ഉപദേശമാകുന്നു ഇത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അപ്പോൾ ഇതിൽ അഞ്ച് വസീയത്തുകളാണുള്ളത്. ഒന്നാമത്തത് തൗഹീദുല്ലാഹ്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്നുള്ളത്. രണ്ടാമത്തത് അൽ ഇഹ്സാൻ ബിൽ വാലിദൈൻ, മാതാപിതാക്കളോട് നന്മ ചെയ്യണം. മൂന്നാമത്തത് അല്ലാ നഖ്തുൽ ഔലാദന, നമ്മുടെ കുട്ടികളെ കൊല്ലാൻ പാടില്ല. നാലാമത്തത് അല്ലാ നുഖരിബൽ ഫവാഹിഷ്, ഫവാഹിഷുകളോട് മ്ലേച്ഛവൃത്തികളെ സമീപിക്കാൻ പോലും പാടില്ല. അഞ്ചാമത്തത് അല്ലാ നഖ്തുൽ നഫ്സ് അല്ലതി ഹറമല്ലാ ഇല്ലാ ബിൽ ഹഖ്, അള്ളാഹു ഹറാമാക്കിയ ആത്മാക്കളെ മനുഷ്യന്മാരെ ഹക്കു കൊണ്ടല്ലാതെ കൊല്ലാൻ പാടില്ല. അങ്ങനെ അഞ്ച് കാര്യങ്ങളാണ് ഈ വസീയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ശേഷമുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കുറച്ച് ഹക്കുകൾ കൂടി പറയുന്നുണ്ട്. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അടുത്ത അല്ലാഹു സുബ്ഹാനഹു വതആല അടുത്ത ആയത്തിൽ പറയുന്നു, വല തഖ്റബു മാല യതീം ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ, നിങ്ങൾ യതീം മക്കളുടെ സമ്പത്ത് ഏറ്റവും നല്ല രൂപത്തിലല്ലാതെ അത് ഉപയോഗിക്കാൻ പാടില്ല, അതിനെ സമീപിച്ചു പോകാൻ പാടില്ല. യതീം മക്കളാണ്, ചിലപ്പോൾ ഒരുപാട് സമ്പത്തുണ്ടാവും, വാപ്പ വലിയ സമ്പാദ്യമുള്ളതായിരിക്കും. യതീം മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് പ്രായപൂർത്തി എത്തിയിട്ടില്ല, അപ്പൊ അവർക്കത് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല. അപ്പൊ അതിന് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കണം. ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഉപകാരമുള്ള, കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന കച്ചവടമൊക്കെ കണ്ടുപിടിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഈ കുട്ടികൾ വലുതാവുമ്പോൾ അവർക്ക് നല്ലൊരു സമ്പത്ത് ഉണ്ടായി കൊടുക്കണം. ഷറഇയായ കാര്യങ്ങൾ നോക്കണം, പലിശയുള്ള കാര്യങ്ങളിൽ അത് ഉൾപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ദുന്യവിയായിട്ടും ഷറഇയായിട്ടും ആ സമ്പത്തിന് ഏറ്റവും നല്ല രൂപത്തിൽ എങ്ങനെ വളർത്തിയെടുക്കാം അതാണ് നോക്കേണ്ടത്. എന്നിട്ട് ആ കുട്ടികൾ പ്രായപൂർത്തിയെത്തി, പ്രായപൂർത്തിയെത്തിയാൽ ഉടനെ കൊടുക്കാമെന്നല്ല, അതെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ എത്തിയാൽ അവരെ അതേപോലെ ഏൽപ്പിക്കുക. അതല്ലാതെ അത് കൃത്യമായി അത് എടുത്ത് തിന്നുക, മറ്റേ മക്കളുടെ സമ്പത്ത് ഭുജിക്കുക, അത് ഏറ്റവും വലിയ പാപങ്ങൾ എണ്ണിയതാണ്. അതല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുക, ഇത് പാടില്ല. ഇത് അള്ളാഹു ഒരു ഹക്കായി പറഞ്ഞതാണ്. നമ്മുടെ കുടുംബത്തിലോ അടുപ്പക്കാരിലോ എത്തിയ മക്കളുണ്ടെങ്കിൽ അവരുടെ സമ്പത്തിനെ അത് കൃത്യമായി പരിപാലിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ അവർക്ക് തിരിച്ചു കൊടുക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. വല തഖ്റബു മാല യതീമി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ ഹത്താ യബ്ലുഗ അശുദ്ധ, അവൻ അശുദ്ധ, അവൻ നല്ല പ്രായപൂർത്തി എത്തുന്ന അത്രയും വരെ. അതുപോലെ അള്ളാഹു പറഞ്ഞു, ഔഫുൽ കൈല വൽ മീസാൻ, നിങ്ങൾ അളവിലും തൂക്കത്തിലും പൂർത്തിയാക്കുക. വസ്തുക്കളിൽ ചിലത് അളന്നു കൊടുക്കുന്നുണ്ടാവും, ചിലത് തൂക്കി കൊടുക്കുന്നുണ്ടാവും, അതിൽ കൃത്യമാക്കുക, അതിൽ കുറവ് വരുത്താൻ പാടില്ല. വഇദാ ഖുൽതും ഫഅദിലു, നിങ്ങൾ സംസാരിക്കുകയാണ് എങ്കിൽ നീതിയോടുകൂടി സംസാരിക്കുക, നീതിയില്ലാത്ത സംസാരം നിങ്ങൾ ഉണ്ടാകാൻ പാടില്ല. വലൌ കാനത ഖുർബ, നിങ്ങൾ കുടുംബക്കാരായ, പൊതുവെ കുടുംബക്കാരാണ് ഒരു പക്ഷത്തെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചാഞ്ഞു പോകാനും നീതിക്കെതിരായി സംസാരിക്കാനും സാധ്യത കൂടുതൽ. ഇതാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഇദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബ, കുടുംബക്കാരൻ അടുപ്പക്കാരന്റെ വിഷയത്തിലാണെങ്കിലും നിങ്ങൾ നീതിയോട് സംസാരിക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സത്യമിട്ട് പറഞ്ഞിട്ടുള്ളത്. ലൗ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദിൻ സരിഖത് ലഖതഅതു യദഹ, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിലും ഞാൻ അവളുടെ കൈ ഛേദിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. അത്രയും നീതിയായിരിക്കും. നമ്മുടെ കുടുംബക്കാരനാണ് അന്യായം ചെയ്തത്, മോശം ചെയ്തത് എന്നതുകൊണ്ട് അവന് വിട്ടുവീഴ്ചയല്ല, മറിച്ച് അള്ളാഹുവിന്റെ നീതിയാണ് നടപ്പാക്കുക. അള്ളാഹു അവസാനം പറഞ്ഞു ഈ ആയത്തിൽ, വബി അഹ്ദില്ലാഹി ഔഫു, അള്ളാഹുവിന്റെ അഹദ്, അള്ളാഹുവിന്റെ ഉടമ്പടി, അത് നിങ്ങൾ പൂർത്തിയാക്കിക്കൊള്ളുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ദാലികും വസ്സാഖും ബിഹി ലഅല്ലകും തദക്കറൂ, നിങ്ങൾ ഉറ്റാലോചിക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള വസീയത്തുകളാകുന്നു ഇത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ആയത്തിൽ നാല് വസീയത്തുകളും കൂടി കൂട്ടി പറഞ്ഞു. ഒന്ന്, അല്ലാ നുഖരിബ മാലിലതീം ഇല്ലാ ബില്ലദീഹി അഹ്സൻ, നമ്മുടെ അനാഥകളുടെ സമ്പത്ത് ഏറ്റവും നല്ല രൂപത്തിലല്ലാതെ അതിനെ സമീപിക്കാൻ പാടില്ല. രണ്ട്, അൻവഫിയൽ ഖൈല വൽ മീസാന ബിൽ ഖിസ്ത്, നീതിയോടുകൂടി അളവിലും തൂക്കത്തിലും നമ്മൾ പൂർത്തീകരിച്ചു കൊടുക്കുക. മൂന്ന്, അന്നഅദില ഇദാ ഖുൽന, സംസാരിക്കുകയാണെങ്കിൽ നീതി പുലർത്തുക. നാല്, അൻവഫിയ ബി അഹ്ദില്ലാ, അള്ളാഹുവിന്റെ ഉടമ്പടി പൂർത്തിയാക്കുക. അള്ളാഹുവിന്റെ തൗഹീദും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെല്ലാം അതുപോലെ പൂർത്തിയാക്കുക. അങ്ങനെ ഈ രണ്ട് ആയത്തുകളിലായി 9 വസീയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു തന്നിട്ടുണ്ട്. ഇതിനാണ് ആയത്തുൽ വസായ, വസീയത്തുകളുടെ ആയത്ത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഈ കിതാബിൽ ഈ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ ചില ഭാഗങ്ങൾ കൂടിയുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിക്കാം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.